الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد. സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. സിഹറിന്റെ ഗൗരവം എന്താണ്? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞതിൽ നിന്ന് ആരും എന്തു മനസ്സിലാക്കരുത്? സിഹറിന് സ്വാധീനമുണ്ട് എന്ന്, പിന്നെ ആർക്കെങ്കിലും ശത്രുക്കൾക്ക് ചെയ്തു നോക്കാം എന്ന് ആരും ധരിച്ചു പോകരുത്. കാരണം സിഹറിന്റെ ബഹുഭൂരിപക്ഷം ഇനങ്ങളും കുഫറാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വൻപാപമാണ്. ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത, ഒരു കാലത്തും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിലുള്ള ശിക്ഷ ലഭിക്കുന്ന തിന്മയാണ് സിഹർ. ഇതിന് വിശുദ്ധ ഖുർആനിൽ അനേകം തെളിവുകളുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. സിഹർ പഠിപ്പിച്ചതിലൂടെ പിശാചിക്കൽ കാഫിറായി. കുഫർ പഠിപ്പിച്ചാലേ എന്താവുള്ളൂ? കാഫിറാവും. അപ്പോൾ പഠിപ്പിക്കുന്നത് തന്നെ കുഫറാണ്. അപ്പൊ പിന്നെ ചെയ്യുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതെന്തായാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സിഹർ പഠിപ്പിച്ചു കൊടുത്ത മലക്കുകൾ ഹാബേലും ഹാറൂത്തും മാറൂത്തും, ഈ രണ്ട് മലക്കുകൾ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. ഈ രണ്ട് മലക്കുകളുടെ അവരെന്തിനു പറഞ്ഞയച്ചതാണ് എന്ന വിഷയത്തിൽ വിശദീകരണങ്ങളുണ്ട്. മാത്രമല്ല അവർ പഠിപ്പിച്ച സിഹർ ഏതാണ്? കുഫറുള്ള സിഹറാണോ അല്ലേ? അതല്ല, കുഫറുള്ളത് തന്നെയാണോ? അല്ല, ഇപ്ര വ്യത്യാസങ്ങൾ മാത്രമല്ല അനേകം വിശദീകരണങ്ങൾ വന്നതാണ്. ഈ ആയത്ത് വിശദീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി ഒരു ക്ലാസ് എടുക്കേണ്ടത്. അപ്പോ മൊത്തത്തിൽ ഇപ്പൊ മനസ്സിലാക്കുക, ഒരു ഫിത്നയായി, ഒരു പരീക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് മലക്കുകളെ പറഞ്ഞയച്ചു. അവർ രണ്ടുപേരും ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർ പറയാതിരുന്നിട്ടില്ല, ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ, ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കാഫിറാകാൻ പാടില്ല എന്ന് ആ മലക്കുകൾ പറഞ്ഞു കൊടുക്കാതിരുന്നിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അറിയിക്കാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വദാലിക അന്നഹുമ അലിമ അൽ ഖൈറ വശർ വൽ കുഫ്ര വൽ ഈമാൻ. ആ രണ്ട് മലക്കുകൾക്കും ഖൈറും ഷർറും എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്, കുഫറും ഈമാനും ഏതാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഫഅലിമ അന്ന സിഹ്റ മിനൽ കുഫർ, അവർക്ക് രണ്ടുപേർക്കും സിഹർ കുഫറിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവരെ പ്രകാരം പറഞ്ഞത്. അപ്പൊ അതിനെന്തു മനസ്സിലായി? സിഹർ ചെയ്യുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരു ജ്യോതിഷന്റെ അടുക്കൽ പോയി, അവനെ കൊണ്ട് ജ്യോതിഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാം, മൻ അത അറാഫൻ ഔ കാഹിനൻ, ആരെങ്കിലും ഒരു ജ്യോതിഷന്റെ അടുക്കലോ കണക്ക് നോക്കുന്നവന്റെ അടുക്കലോ ചെല്ലുകയും അവനോട് എന്തെങ്കിലും ചോദിച്ച് അവന് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ സിഹർ ചെയ്യുക എന്നതും പഠിപ്പിക്കുക എന്നതുമൊക്കെ കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംറിൻ വലാ മുഅ്മിനുൻ ബിസിഹർ വലാ ഖാത്തിഉ റഹീം. കള്ളുണ്ടാക്കുന്നവനും അതുപോലെ തന്നെ സിഹറിൽ വിശ്വസിക്കുന്നവൻ, സിഹറിൽ വിശ്വസിക്കുന്നവൻ ചില ആൾക്കാർ ധരിച്ചത് സിഹർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, അങ്ങനെയല്ല, മറിച്ച് സിഹർ ചെയ്യൽ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവരും അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ സിഹറിന്റെ ഗൗരവമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു അസ്സബഅൽ മുദ്ഖാത്ത്, ഏഴ് വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അഷ്ർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അതിലെ ഒന്നാമത്തെ കാര്യം. രണ്ട്, വസ്സിഹർ, സിഹർ ചെയ്യലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാം. അത്ര മാത്രം മനുഷ്യനെ നേരെ കത്തിയോട് കുത്തിക്കൊന്നാൽ ഇത്ര പ്രയാസം അവനുണ്ടാവില്ല. കാരണം അവന് ചെയ്തത് ആരാന്ന് മനസ്സിലായി, ഒന്നല്ലേ അവന് ചികിത്സ തേടാം, അല്ലെങ്കിൽ അവന് മരിച്ചു പോകും. പക്ഷെ സിഹർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ ഇന്ത്യയായി കൊല്ലുകയാണ്, അവരുടെ ബന്ധങ്ങൾ നശിപ്പിക്കുകയാണ്. ചില ആൾക്കാർ വീടുകൾക്ക് സിഹർ ചെയ്യും, വീട്ടിന്റെ അപ്പുറത്തുപ്പുറത്ത് പലതും കുഴിച്ചിട്ടുണ്ട്, ആ വീട്ടിലുള്ള കുടുംബക്കാരെ മുഴുവൻ പ്രയാസത്തിലാക്കുക. ഭാര്യയും മക്കളും പ്രശ്നം, ഭർത്താവും ഭാര്യയും പ്രശ്നം, മക്കളും വാപ്പയും പ്രശ്നം, വീടെപ്പോഴും പ്രശ്നത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തെ ഇല്ലാതെയാക്കുകയാണ്. അതിന് വലിയ ഗൗരവമുള്ള തിന്മയാണ് ഇത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് കഴിഞ്ഞാൽ രണ്ടാമത് എണ്ണിയത് വസ്സിഹർ, സിഹറിനെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സിഹറിൽപ്പെട്ട മറ്റൊരു ഇനമാണ് ജ്യോത്സ്യം. ജ്യോത്സ്യന്മാരടുത്ത് പോലെ ചില ആൾക്കാർ ജ്യോത്സ്യന്മാരടുത്ത് നേരെ പോകില്ല, പക്ഷേ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് പോലെ മറിച്ച് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു മുട്ടുണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാലോ, അതിന് വിശ്വസിക്കണമെന്നില്ല. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കുഫറൊന്നില്ലാത്ത കാര്യമാണെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച ചില ആളുകൾ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനക്തബസ ശുഅബത മിനൽ നുജൂം فقد اقتبس شعبة من السحر زاد ما زاد. ആരെങ്കിലും ജ്യോത്സ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ശാഖ എടുത്തു കഴിഞ്ഞാൽ അവൻ സിഹറാണ് പഠിക്കുന്നത്, സിഹറാണ്, സിഹറിൽ നിന്നുള്ള ഒരു പങ്കാണ് അവൻ എടുക്കുന്നത്. സാദ മാസാദ്, അവൻ എത്രമാത്രം വർദ്ധിപ്പിക്കുന്നു അത്രമാത്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ സലഫുകൾ, മുൻഗാമികളായ സഹാബികളും താബിഈങ്ങളും തബഈങ്ങളും ഒക്കെ സിഹറിന്റെ വിഷയത്തിൽ വളരെ ഗൗരവമായ നിലപാട് സ്വീകരിച്ചവരാണ്. അതിൽപ്പെട്ടതാണ് ബജലത്ത് ഇബ്നു അബദ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ. അദ്ദേഹം പറയുന്നു, അതാന കിതാബ് ഉമർ ഖബ്ല മൗതിഹി ബിസനത്തിൻ അൻ ഖ്തുലു കുല്ല സാഹിറിൻ വസാഹിറ ഫഖതൽന സലാസ സവാഹിർ ഫഖതൽന സലാസ സവാഹിർ. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ ഒരു കത്ത് ഞങ്ങൾക്ക് ലഭിച്ചു. കത്തിലെന്താണ്ടായിരുന്നത്? എല്ലാ സാഹിറന്മാരെയും സിഹർ ചെയ്യുന്ന എല്ലാവരെയും കൊന്നുകളയാനായിരുന്നു അതിനുണ്ടായിരുന്ന കൽപ്പന. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരെ കൊന്നുകളഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ബജലത്ത് ഇബ്നു അബദ എന്ന് പറയുന്ന വ്യക്തി പറയാം. ഇത് നിങ്ങൾക്ക് ഇമാം അഹമ്മദിന്റെ മുസ്ലിത്തിലൊക്കെ കാണാൻ പറ്റുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സംഭവത്തിൽ കാണാം, ഒരു പിന്നെ സംഭവത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു അൻഹ, അവരെ ഒരാൾ അവരുടെ വേലക്കാരി ഒരിക്കലും അവർക്കെതിരെ സിഹർ ചെയ്തു. അങ്ങനെ സിഹർ ചെയ്ത് അവർക്ക് സംശയിച്ചു വന്നിപ്പോ ചോദ്യം ചെയ്തു. അപ്പൊ അവർ സമ്മതിച്ചു, ഞാൻ തന്നെ ചെയ്തതെന്ന് പറഞ്ഞു. فأمرت حفصة عبد الرحمن بن زيد. عبد الرحمن بن زيد എന്ന് പറയുന്ന വ്യക്തിയോട് ഹഫ്സ റളിയല്ലാഹു അൻഹ കൽപ്പിച്ചുകൊണ്ട് ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു. ഓക്കെ, നിങ്ങൾ അവരോടുള്ള ദേഷ്യം നോക്കൂ. സാഹരന്മാരോട് സലഫുകൾ കാണിച്ചിരുന്ന ദേഷ്യമായിരുന്നില്ല. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹ തനിക്കെതിരെ സിഹർ ചെയ്തയാളെ കൊന്നുകളഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജുന്ദുബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖത്ലുസ് ഹദ്ദു സാഹിരി അൽ ഖത്ലു أو حد الساحر السيف. സിഹർ ചെയ്തവനുള്ള ശിക്ഷ വാൾത്തലയാണ്, പറഞ്ഞാൽ അവനെ കഴുത്ത് വെട്ടിക്കളയണം. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ സാഹരന്മാരെ കൊന്നുകളയും, അതാണ് ഇസ്ലാമിക ഭരണകൂടത്തിൽ അതിന്റെ വിധി എന്ന് സഹാബികൾ പറയാൻ. മാത്രമല്ല ജുന്ദുബ് റളിയല്ലാഹു അൻഹു ചേർത്തി പറഞ്ഞുകൊണ്ട് ഒരു സംഭവം അല്ലെ സഹാബയിലൊക്കെ കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം ഒരിക്കല് പട്ടണത്തിലേക്ക് വന്നപ്പോ അവിടെ ഒരാള്, ഒരു മനുഷ്യൻ, അയാൾ ആളുകളുടെ കഴുത്ത് പൊട്ടു, എന്നിട്ട് കഴുത്തൊരു ഭാഗത്തും ഉടല് വേറൊരു ഭാഗത്തും, ശിരസൊരു ഭാഗത്തും ഉടല് വേറൊരു ഭാഗത്തും. അങ്ങനെ അയാൾ തിരിച്ചു വരാൻ പറയുമ്പോ ഈ ഉടല് ശിരസിനോട് യോജിക്കും, ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കും. ഇപ്പൊ നമ്മൾ നമ്മൾ ആൾക്കാർ ചെയ്യണം, രണ്ടേ മുറിക്കൊക്കെ ചെയ്യില്ലേ അതേപോലെ. അപ്പൊ ആളുകൾ ഇയാളെ കണ്ടപ്പോ അല്ലാത്ത അത്ഭുതം ഉണ്ടാക്കുന്ന മനുഷ്യൻ തന്നെ, ആളുകൾ ഇയാളെ കണ്ട് അത്ഭുതം കൂറാൻ തുടങ്ങി. അങ്ങനെ ജുന്ദു റളിയല്ലാഹു അന്ന് വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം അദ്ദേഹം വന്ന് വാളേറ്റാണ്. അദ്ദേഹം വന്നിട്ട് ഈ മനുഷ്യന്റെ തലവെട്ടി, ഇത് ചെയ്തയാളുടെ തലവെട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, അവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അവന്റെ തല അവൻ ആദ്യം ഒന്ന് ഒപ്പാക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണും. എന്നിട്ട് അദ്ദേഹത്തെ അക്കാലത്തെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹത്തെ ജയിലിലിട്ടു. പക്ഷെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മറ്റു ചില ആളുകൾ രക്ഷിച്ചതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ സെഹറിനോട് സലഫുകൾ കാണിച്ച ദേഷ്യമാണ്. ഇത് ചില്ലറ തിന്മയല്ല, വളരെ വലിയ തിന്മയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, സെഹർ ഒരിക്കലും നിങ്ങൾക്ക് ദുന്യവിയായ ഒരു ഉപകാരവും ചെയ്യുകയില്ല. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുക്കൽ ഒരിക്കൽ ഒരാളിങ്ങനെ വന്നു. അപ്പൊ അയാളെ കയ്യിലൊരു ഉറുക്കുണ്ട്, ഏലസി എത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുജ്മാ ഹാദിഹി, ഇതെന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതിനെന്ത് മനസ്സിലായി? ഒരു മനുഷ്യന്റെ കേട്ടി കട്ട് കാണുമ്പോഴത്തേക്ക് ചൂടാവരുത്, അത് ചോദിക്കണം എന്തിനാണ് ഇത് കെട്ടിയിരിക്കണമെന്ന് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, മിനൽ വാഹിന, വാഹിന എന്ന് പറയുന്ന ഒരു രോഗത്തിൽ നിന്ന് കെട്ടിയതാണ്, രോഗം വരാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിനക്ക് വഹൻ, വഹൻ എന്ന് പറഞ്ഞ മാനസിക ക്ലേശം, മാനസിക സങ്കടം. ഇത് നിനക്ക് വലാ യസീദുക ഇല്ല വഹന, ഇത് നിനക്ക് മനക്ലേശം വർദ്ധിപ്പിക്കുകയല്ലാതെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, സിഹർ നിങ്ങൾ ചെയ്യുന്ന ഒരു രോഗത്തിന് മാറാനാണെങ്കിൽ അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് അതിനേക്കാൾ ഗൗരവകരമായ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. ദുന്യവിയായി തന്നെ സിഹർ ഒരിക്കലും ഗുണം കൊണ്ടുവരികയില്ല. അനേകം പ്രശ്നങ്ങൾ എക്സ്ട്രാ വേറെ നിങ്ങൾ പോലും അറിയാതെ വേറെ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, ഫലം മുത്ത അല ദാലിക് മാ അഫ്ലഹ്ത അബദ, നീ എങ്ങാനും ഈ രൂപത്തിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഒരിക്കലും നീ വിജയിക്കുക തന്നെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അപ്പൊ നോക്കൂ, നിങ്ങൾ ദുനിയാവിലും ഗുണമില്ല, ആഖിറത്തിലും ഗുണമില്ല. സിഹർ നിങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണമില്ല, ഒരു നിലക്കും നിങ്ങളുടെ സമ്പാദ്യത്തിൽ വളക്കത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ സമ്പാദ്യം മോഷ്ടിക്കുന്ന വ്യക്തികൾ, പൈസ മോഷ്ടിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ശാപം പലപ്പോഴും അവർക്ക് കേൾക്കുക? ചിലപ്പോൾ അവർ കഷ്ടം മുതൽ അവർക്ക് തിന്നാൻ പറ്റില്ല, അവരുടെ മക്കൾ അത് അനന്തരമായി എടുക്കും, അവരപ്പോ തന്നെ മരിച്ചു. പക്ഷെ കഷ്ടത്തിന്റെ തെറ്റ് ഇവനാണ്, അവനിട്ട് ആസ്വദിക്കാൻ പറ്റുമൊന്നുമില്ല എന്നാണ്. അതല്ലെങ്കിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പേരിൽ എന്തെങ്കിലും വലിയൊരു മുസീബത്ത് അവൻ ഇറക്കി കൊടുക്കും, ആ പൈസ മുഴുവൻ അതിൽ പോകും. ഇതുപോലെ തന്നെയാണ് സെഹറിന്റെ കാര്യവും. സെഹർ നിങ്ങൾക്ക് ഉപദ്രവങ്ങളല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ഹദീസിൽ ചെറിയ ദുർബലത ഉള്ള ഹദീസ് ദഈഫാണ്, പക്ഷെ ആ ആശയം അതിൽ അർത്ഥത്തിൽ ശരിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും തമീമത്തോ എന്തെങ്കിലും ഉറുക്കോ ഏലസോ ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് അവന്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു നൽകാതിരിക്കട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, സിഹർ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതിലെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് വിഷയങ്ങൾ കൂടിയുണ്ട്. അതിലൊരു വിഷയം അതുകൂടി എനിക്ക് തോന്നുന്നത് അതാണ് ആദ്യം പറയേണ്ടത് എന്നാണ്. സിഹറിന്റെ ഇനങ്ങൾ, ചില ഇനങ്ങൾ സിഹറിന്, അല്ലെങ്കിൽ സിഹറിന്റെ ചില രൂപത്തിൽ പണ്ഡിതന്മാർ തരംതിരിച്ചിട്ടുണ്ട്. സിഹറിന് ചില ഇനങ്ങൾ ഉള്ളതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്തിനാ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, സിഹറിന്റെ അടയാളങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടോ? ചില ആൾക്കാരുണ്ട് എന്ത് കണ്ടാലും അത് ശൈത്താൻ അന്നെയായിരിക്കും, ഒറ്റക്ക് നിന്നാ പേടി, അതല്ല തിരിഞ്ഞാലും വരെ ഒക്കെ പേടി തന്നെ, യഥാർത്ഥത്തിൽ വസ്വാസാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത്, വസ്വാസ് നിങ്ങൾക്ക് ചികിത്സിക്കണോ, വസ്വാസ് ബാധിച്ച ഒരാളെ ചികിത്സിക്കണമെങ്കിൽ അയാൾ തീരുമാനിക്കണം. പുറത്തുനിന്നുള്ള ഒരാൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വസ്വാസ് ഉണ്ടോ, ലോകത്തിലെ എല്ലാവരും വിചാരിച്ചിട്ടും കാര്യമില്ല, നിങ്ങളുടെ രോഗം മാറും. നിങ്ങൾ തീരുമാനിക്കണം. പല ആളുകൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഒറ്റയ്ക്കിരുന്ന് ജിന്നിപ്പോ എന്റെ അടുത്ത് വരുമോ, എന്റെ അടുത്തേക്ക് ഒരു ജിന്ന് മനുഷ്യരൂപത്തിൽ വന്നിട്ട് എന്നെ ഉപദ്രവിക്കോ, യഥാർത്ഥത്തിൽ വസ്വാസാണ്. മാത്രമല്ല ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ഒരു കാര്യവും എന്തേയില്ല, ഒരു കെട്ടുമില്ലാതെ ഒരു നിയന്ത്രണവുമില്ലാതെ അഴിച്ചുവിടുകയില്ല. പിശാചിക്കൾക്ക് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജിന്നുകളെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹു അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, പഠിച്ച ആളുകൾ പറഞ്ഞത്, ജിന്നുകളെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തീർത്തും ബുദ്ധിയില്ലാത്ത വിഭാഗമാണ്, അതിന് തീർത്തും വിവരമില്ലാത്ത ടീമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെക്കാൾ നമ്മെ ആദരിച്ചിട്ടുണ്ട്. നമ്മൾ ബുദ്ധിയുള്ള ടീമാണ്. അവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവരെ കണ്ട് പേടിക്കലാണ്. ഷെയ്ത്താന്റെ മുന്നിൽ നിങ്ങൾ ചെറുതായി കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്കൊരു പ്രയാസമുണ്ടായാൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, തായിസ ഷെയ്ത്താൻ, പിശാചി നശിക്കട്ടെ എന്ന് പറയാതിരിക്കണം. അങ്ങനെ പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ നീ ബിസ്മില്ലാ എന്ന് പറയുക. നീ തായിസ ഷെയ്ത്താൻ, പിശാചി നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് മനസ്സിലായി, ഓ എനിക്ക് അവനൊരു ഉപദ്രവം ഉണ്ടാക്കാൻ സാധിച്ചല്ലോ. അവന്റെ മനസ്സിൽ തന്നെ അവൻ താഴ്ന്നവനാണ്, മനുഷ്യന്റെ മുന്നിൽ അവൻ താഴ്ന്ന. എന്തുകൊണ്ടാണ് നമ്മളായിട്ട് ഇത്രയും ശത്രുത? നമ്മുടെ പിതാവായ, ആദ്യ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയ ശത്രുതയാണ് ആദമിനെ ഇബ്ലീസിന്റെ മേലെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ചു. എന്തിന്റെ പേരിലാണ് ആദമിനെ ആദരിച്ചത്? എന്തിന്റെ പേരിൽ ആദരിച്ചത്? എന്തിന്റെ പേരിൽ ആദരിച്ചത്? എൽമുണ്ട് എന്നതിന്റെ പേര്. പണ്ഡിതന്മാർ പറഞ്ഞത്, മലക്കുകളോട് എപ്പോഴാണ് ആദം നബി അലൈഹി സ്വലാം സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം മലക്കുകളോട് പറഞ്ഞു, അംബിഊ നബി അസ്മാ ഇഹാഉലാ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഈ പറഞ്ഞതിന്റെ പേരൊക്കെ നിങ്ങൾ പറഞ്ഞ. അവർക്കത് പറയാൻ സാധിച്ചില്ല. ഫഖാല യാ ആദമു അംബിഊഹും ബി അസ്മാ ഇഹാഉലാ, ആദമേ ഈ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക, ഇതൊക്കെ എന്താണ് എന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം അത് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നീ പഠിപ്പിച്ചു തന്നല്ലാതെ ഞങ്ങൾക്ക് വിവരമില്ല എന്ന് മലക്കുകൾ സ്വയം അംഗീകരിച്ചു. അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ മലക്കുകൾക്ക് മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തിക്കാട്ടിയ സൗന്ദര്യം കൊണ്ടല്ല, ചിന്തിക്കണം, പ്രധാനപ്പെട്ട പോയിന്റാണ്, സൗന്ദര്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല. ഒന്നും മലക്കുകളുടെ മുന്നിൽ നമുക്കില്ല. മലക്കുകളാണ് കൂടുതൽ ശക്തിയുള്ളത്, മലക്കുകൾ ഭംഗിയുള്ളവരാണ്. മറിച്ച് മലക്കുകളുടെ മുന്നിൽ ആദം അലൈഹി സ്വലാം ഉയർന്നു നിന്ന ഇൽമു കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഇൽമു നേടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കും. ഇമാം അൽഖുർത്തുബി റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, അന്ന് ആദമിനോട് മലക്കുകൾ കാണിച്ച ആ മര്യാദ അവരിന്നും പിന്തുടരുകയാണ്. ഇൽമു ആരുടെ കയ്യിലുണ്ടോ അവർക്ക് വേണ്ടി മലക്കുകൾ ഇന്നും ചിറക് താഴ്ത്തി കൊടുക്കുകയാണ്. അന്ന് അവർ സുജൂദ് ചെയ്തു. ഇന്നും ഇൽമുള്ളവരെ കാണുമ്പോൾ മലക്കുകൾ എന്ത് ചെയ്യും, ചിറക് താഴ്ത്തി. അന്നത്തെ ആ ബഹുമാനമാണ്. അപ്പൊ ഇൽമിന്റെ പേരിലാണ് ആദം അലൈഹി സ്വലാം അദ്ദേഹം മറ്റുള്ളവരുടെ മേൽ ഉയർന്നു നിന്നത്. അത് വിവരദോഷിയായ ഷെയ്ത്താനെ നമ്മൾ പേടിക്കുന്ന ഏതൊരു സാഹചര്യം അവൻ കാണുന്നോ അവൻ നമ്മുടെ മേൽ അധികാരം സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് വസ്വാസ് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യണം നിങ്ങൾ ചിന്ത മാറ്റല. അത് വരോ ഇത് വരോ എന്ന് പേടിച്ച് നിങ്ങൾ ചിന്ത മാറ്റുക, പെട്ടെന്ന് വേറെ എന്തെങ്കിലും ചിന്തിക്കുക. നിങ്ങൾ അതിന്റെ പിന്നാലെ, അത് ചങ്ങല കണ്ണികൾ പോലെ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വസ്വാസ് നിങ്ങളെയും കൊണ്ട് അതിനെത്തേണ്ട അടുത്തേക്ക് എത്തും, അത് പിന്നെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വസ്വാസിനെ ഇല്ലാതാക്കാനുള്ള വഴി ഇതാണ്. പലർക്കും സിഹറിനെ കുറിച്ചും ഷെയ്ത്താനെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ പേടിയാണ്, കേൾക്കുമ്പോഴേ പേടിയാണ്. അങ്ങനെ പേടിക്കാനുള്ള ഒരു കാര്യമല്ല ഇത്. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ തഖ്വ ഏറ്റവും ശക്തമായി കഴിഞ്ഞാൽ ഷെയ്ത്താനോട് അങ്ങോട്ട് കൽപ്പിക്കാനുള്ള പവറിലെ അദ്ദേഹം എത്തിപ്പെടുന്ന, കാരണം അത്ര വലിയ പവർ അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് ഇസ്സത്ത് കൊടുക്കുമെന്നാണ്. ഷെയ്ത്താൻ അത്ര മാത്രം അവരെ പേടിക്കുമെന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ച ഷെയ്ത്താൻ വേറെ വഴിയിൽ പ്രവേശിക്കുമെന്നാണ്. അപ്പൊ സഹോദര, നീ അള്ളാഹുവിന്റെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മേലെ എത്രമാത്രം തവക്കുൽ ചെയ്യുന്നു, അത്രമാത്രം നിനക്ക് ഷെയ്ത്താന്റെ അടുക്കൽ നിന്ന് സംരക്ഷണമുണ്ട്. അല്ലെങ്കിൽ ഷെയ്ത്താൻ നിന്നെ എന്ത് ഉപദ്രവിച്ചാലും നിനക്കത് ഏൽക്കുകയില്ല, നിനക്കത് പ്രയാസം, നിനക്കത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ എന്തൊക്കെ നിന്നെ ചെയ്താൽ നിനക്ക് ചിലപ്പോൾ വേദനിക്കുന്നുണ്ടാവും, പക്ഷേ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ അവനോടുള്ള നിന്റെ സാമീപ്യത്തിന്റെ അടുക്കൽ അതൊന്നുമല്ല. ആ വേദനകളും പ്രയാസങ്ങളും നിന്നെ ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന അലിസ്തിആദ, അതിന്റെ തഫ്സീറിൽ, അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, ഇസ്തിആദത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ശരിക്കും പഠിക്കണം, ഇസ്തിആദത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് കാണാൻ സാധിക്കാത്ത ശത്രുവിന്റെ അടുക്കൽ നിന്ന്, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവന് കാണാൻ സാധിക്കാത്ത റബ്ബിനോട് സഹായം തേടല. പിശാചിനെ നമ്മളെ കാണാം, നമുക്ക് പിശാചിനെ കാണാൻ സാധിക്കില്ല, എന്നാൽ ആ പിശാചിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ശത്രുവിൽ നിന്ന് അവന് കാണാൻ സാധിക്കാത്ത റബ്ബിനോട്, റബ്ബിനവന് കാണാൻ പറ്റില്ല, ആ റബ്ബിനോട് സഹായം തേടലാണ് ഇസ്തിആദത്ത്. റബ്ബ് നിന്റെ സ്ഥാനത്ത് ബിസ്മില്ല അല്ലാതെ ഇലായ ഖുറു മാസ്മീ ഷൈഫുൽ അർദി വലാ ഫിസ്സമാ വസ്സമീൽ അലീം ബിസ്മില്ല അല്ലാഹുവിന്റെ നാമം അല്ലാതെ ഇലായ ഖുറു മാസ്മീ ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വസ്സമീഉൽ അലീം, അവന്റെ നാമം ഒപ്പമുണ്ടെങ്കിൽ ആകാശഭൂമികളിലുള്ള ഒന്നും തന്നെ നിന്നെ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. സഹോദരങ്ങളെ, സിഹറോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പഠിക്കുന്നത് കൊണ്ട് ആർക്കും പേടി ഉണ്ടാവേണ്ട കാര്യമില്ല. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അസ്മാഉകളിൽ നിന്ന്, അവന്റെ നാമങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവന്റെ ശക്തി എന്താണ്, അവന്റെ കഴിവുകൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, റബ്ബിന്റെ അസ്മാഉകൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാവുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താന് അവന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളെ തളർത്താൻ സാധിക്കുകയില്ല. പല ആളുകൾക്കും സിഹറിന്റെ ഉപദ്രവങ്ങളല്ലേ പ്രശ്നം, അവരുടെ മനസ്സ് തളർന്നു പോകും. അങ്ങനെ തളർന്നു പോകരുത്, കാരണം അതിന് മാത്രം പേടിക്കാനുള്ള വിഷയമല്ലെങ്കിൽ ഷെയ്ത്താൻ യഥാർത്ഥത്തിൽ തീർത്തും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നിന്ദ്യനായ, തീർത്തും വിലയില്ലാത്ത, മനുഷ്യന്റെ മുന്നിൽ തീർത്തും ശക്തിയില്ലാത്ത. അതുകൊണ്ടാണ് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചത്, ജിന്നുകൾ പറയാറുണ്ടായിരുന്നു, എന്ത് മക്കാ മുശ്രിക്കുകൾ അവർ ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ജിന്നുകളുടെ പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കും സഹായം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് എന്തുണ്ടാകും? അത് കേട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാകും. എന്തുകൊണ്ട് അഹങ്കാരം? അള്ളാഹു ആദരിച്ച മനുഷ്യൻ ഞങ്ങളോട് വന്നിട്ട് എന്ത് ചെയ്യാൻ, സഹായം തേടാൻ. അപ്പോൾ സഹോദര, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർക്കുക. അവിടെ സ്ത്രീകളുടെ ഭാഗത്ത് സംസാരം, ശബ്ദം ഉറക്കണമെന്ന്, സ്ത്രീകളുടെ സംസാരം നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിർത്തുള്ളൂ, സംസാരത്തിന് ശബ്ദം കുറക്കണമെന്നെങ്കിൽ പറയാം. ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് കേൾക്കുന്നില്ല എന്ന് ചിലർ പറയുന്നു. ഐക്യന്റെ അടുത്തേക്ക് ഞാൻ ഇരിക്കണം എന്ന് അഭിപ്രായം. ശരി, അപ്പൊ പിശാചിന്റെ മുന്നിൽ, സെഹറിന്റെ മുന്നിൽ നിങ്ങൾക്കുള്ള രക്ഷ ഉറുക്കോ ഏലസോ ഒന്നല്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിഹറ് ഇല്ലാതെയാക്കുന്നതിന് സാഹരന്മാരുടെ അടുക്കൽ പല രൂപങ്ങളുണ്ട്. അതിലൊരു രൂപം പിന്നെ ഇവര് പല ഗോത്രങ്ങളാണ്, ജിന്നുകൾ പല ഗോത്രങ്ങളായി താമസിക്കുന്നവരാണ്. അപ്പൊ ഏതൊരു ജിന്നാണോ ബാധിച്ചത്, അപ്പോ അവന്റെ കൂട്ടത്തിൽ കുറച്ച് ചെയ്താമാരുണ്ടാവും, സാഹറിന്റെ അടുത്ത് കുറച്ച് ചെയ്താമാരുണ്ടാവും. അവനൊരു പ്രത്യേക ഗോത്രവുമായിട്ട് സന്ധിയിലായിട്ടുണ്ടാവും. അപ്പൊ ബാധിച്ച ജിന്നിനേക്കാൾ പവർ ഉള്ളതാണ് മൂപ്പരടുത്തുള്ളതെങ്കിൽ മൂപ്പര് പറയും, ഞാൻ ഇന്ന ഗോത്രത്തിന്റെ ആളാണ്, നീ പുറത്തു പോയിട്ടില്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ടു എന്ന് പറയും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വെച്ചാൽ ഇവരെ ഇറങ്ങുമ്പോൾ ഇപ്പുറത്തുള്ള ആളുകളെ അവരവിടെ കേട്ടു. ശിഹർ ശരിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ഒരു ഷെയ്ത്താനെ അവിടെ കേട്ടുമ്പോൾ അവർ ഷെയ്ത്താൻ ഇറങ്ങും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരിക്കലും രോഗം ഒരിക്കലും മാറുകയില്ല. ശിഹർ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും രോഗം മാറുകയില്ല, മറിച്ച് വീണ്ടും വീണ്ടും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. വേറെ എന്തെങ്കിലും രോഗം ഉണ്ടാവും, ആ രോഗമല്ലാത്ത മറ്റൊരു രോഗം. പരിപൂർണമായ ശമനം ഒരിക്കലും സിഹർ കൊണ്ടില്ലാതെയാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുകയില്ല. അതല്ലെങ്കിൽ വേറെ ചില രൂപങ്ങൾ അവരുടെ അടുത്തുള്ളത്, പിന്നെ അവരുടെ അടുക്കലുള്ള ഷെയ്ത്താൻമാരെ വിട്ട് മറ്റേ ബാധിച്ച ഷെയ്ത്താനെ കൊല്ലുക എന്നുള്ളത്, കൊന്നുകളയ. ഇങ്ങനെ പല രൂപങ്ങൾ സാഹരന്മാരുടെ അടുക്കൽ ഉള്ളതായിക്കാണ്. പക്ഷെ ഏതൊരു വഴി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഷെയ്ത്താൻമാരുടെ സഹായം തേടിയിട്ടുള്ളതാണ്. മാത്രമല്ല അവർ അതിൻ്റെതായ ഉപയോഗം അതുകൊണ്ട് എടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പണ്ടൊരിക്കൽ കുറച്ചു മുന്നേ ഒരു സഹര എഴുതിയ അയാളുടെ അയാളുമായിട്ട് ഒരാൾ അഭിമുഖം നടത്തി എഴുതിയ, കേരളത്തിലേത് ചെങ്ങനെയാണ്, അയാൾ എഴുതിയ ചില കാര്യങ്ങൾ ഞാൻ വഹിച്ചു. അപ്പൊ അതിൽ അയാൾ പറഞ്ഞതാണ്, അയാൾ സിഹർ ചെയ്യൽ പലപ്പോഴും എന്തിനു വേണ്ടിയിട്ട് സിഹർ ചെയ്യുക, പ്രേമത്തിന് വേണ്ടിയിട്ടാണ്. പെണ്ണിനെ പ്രേമിച്ച് പ്രേമിച്ച് മൂപ്പരെ പൗരുഷം കണ്ടതിന് പെണ്ണിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോ പിന്നെ സിഹർ ചെയ്തു. അപ്പൊ സിഹർ ചെയ്ത് അയാൾ തന്നെ അതിൽ എഴുതുകയാണ്, ഇങ്ങനെ സിഹർ ചെയ്ത് പിന്നെ അവർ ഇതിന് പറയാണ്ടാണ് എന്താ പറയാ, എന്ത് വിഷം എന്താ പറയാ, കൈവിഷം. ആ കൈവിഷം കൊടുക്കുക, കൈവിഷം കൊടുക്കാൻ ശരിക്കും അള്ളാഹുൽ മുസ്താൻ ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. റസൂൾ എന്തൊക്കെയാണ് നമ്മൾ അറിയിച്ചത് അതൊക്കെ അയാൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാന്നുള്ള രൂപം അയാൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ചെയ്ത രൂപം എങ്ങനെയാണ്, മുടിയിലാണ്. അയാൾ പറഞ്ഞ വസ്ത്രം വേണം, വേർപ്പ് തട്ടിയ വസ്ത്രമോ മറ്റോ വേണം, ഇത് കൊണ്ടുപോയിട്ടാണ് സിഹർ ചെയ്യാൻ. അയാൾ പറയുന്നത് സിഹർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പെണ്ണിന് ഇഷ്ടം തുടങ്ങും. അള്ളാഹു മുസ്താൻ ഞാൻ അത്ഭുതപ്പെട്ടു. എന്നിട്ട് അയാൾ എഴുതി, ചിലപ്പോ സിഹർ മാറി ബാധിക്കും. ഇപ്പൊ ഒരു പെണ്ണിനെയാണ് ചെയ്തതെങ്കിൽ ചിലപ്പോ ആ പെണ്ണിന്റെ ഉമ്മാക്കായിരിക്കും ബാധിക്കാം. അപ്പൊ ഉമ്മാക്ക് അതോടുകൂടി വല്ലാത്ത ഇഷ്ടം, അങ്ങനെ സംഭവിക്കും. സിഹർ തിവല എന്നാണ് അതിന് പറയുക, അറബിയിൽ സിഹർ തിവല എന്നാണ് അതിന് പറയുക. അത് പണ്ഡിതന്മാർ, ഞാൻ അത്ഭുതപ്പെട്ടു, അള്ളാഹു മുസ്താൻ ഉലമാക്കൾ എഴുതിയത് എത്ര സത്യമാണ്, ഞാൻ അത്ഭുതപ്പെട്ടത്. അവരിതേ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞ സിഹർ തിവല ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും തിരിഞ്ഞു ബാധിക്കാൻ സാധ്യതയുണ്ട്, തെറ്റായി ബാധിക്കും, സ്ഥലം മാറിപ്പോവും, ആള് മാറിപ്പോവും. ഇൻഷാല്ലാ നമ്മളത് പഠിക്കുമ്പോൾ. അപ്പൊ അയാൾ പറയാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം പ്രേമിച്ചിട്ട് കല്യാണം, ഈ പെണ്ണിന് വല്ലാത്ത ഇഷ്ടമായിരിക്കും, ഇഷ്ടമൊക്കെ ആയി കല്യാണം കേൾക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിന് രോഗങ്ങളുടെ പരമ്പര തുടങ്ങും. അവസാനം ഇയാൾ തന്നെ ബുദ്ധിമുട്ടി ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നോക്കുന്നത് അയാൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അയാളെ പറയുന്നുണ്ട്, പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കറിയാം തലമുറകൾ നീണ്ടിരിക്കുന്ന ശിക്ഷ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ, ഖദ അലി മുല മൻ ഇഷ്തറാഹു മാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. സിഹർ പഠിച്ചവനൊക്കെ മനസ്സിലായിട്ടുണ്ട് പരലോകത്ത് അവർക്ക് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുകയില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടുണ്ട്. ഇതൊരു ഭൗതിക പ്രസിദ്ധീകരണത്തിൽ വന്നതാണ്, ഒരു മലയാള വരിക പോലെ ഇറങ്ങുന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ അല്ലാഹുൽ മുസ്താൻ സിഹർ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയാണിത്. അപ്പൊ സഹോദരങ്ങളെ, ഒരിക്കലും സിഹറിന്റെ വഴിയിലേക്ക് നിങ്ങൾ അടുക്കരുത്. അത് ദുനിയാവിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല, ആഖിറത്തിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല. അതിന്റെ 100 അയലത്തേക്കാണെങ്കിലും നമ്മൾ അടുത്തു പോകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, സിഹറിനെ പണ്ഡിതന്മാർ പല ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിലൊരു ഇനമാണ് സിഹറു അത്തഫരീഖ്, സിഹറു തഫരീഖ് എന്ന് പറയുന്ന ഇനം. സിഹറു അത്തഫരീഖ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ബന്ധത്തിൽ, ഭാര്യ ഭർത്ത് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന സിഹറാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വയതഅല്ലമുന മിൻഹുമാ മാ യുഫർഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർപ്പെടുത്തലുണ്ടാക്കുന്ന സിഹ്ര് അവർ പഠിച്ചെടുത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സിഹ്റിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്. മാത്രമല്ല, ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവിന് ഭാര്യയ്ക്ക് ഭംഗിയില്ല എന്ന് തോന്നുക. തീർത്തുമായി സാധാരണ ഭംഗിയില്ലാന്ന് തോന്നുക, വയസ്സായി കഴിഞ്ഞാൽ ഭംഗിയില്ലാന്ന് തോന്നുന്നുണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. അതല്ലാതെ കല്യാണം കഴിച്ചു, കഴിച്ച ഉടനെ നല്ല ഭംഗിയുള്ള കുട്ടി, എല്ലാവരും പറഞ്ഞു എന്താ നിനക്ക് പ്രശ്നം, പക്ഷെ ഭർത്താവിന് തോന്നുന്നു ഭാര്യയ്ക്ക് ഭംഗിയില്ല, അവളെ കാണുമ്പോഴേ വെറുപ്പ് തോന്നുക, വേറൊരാളോടും വെറുപ്പില്ല, ഭാര്യയുടെ അടുത്ത് ഭാര്യ സംസാരിക്കാൻ തുടങ്ങിയാൽ വെറുപ്പ് തുടങ്ങുക, ഭാര്യ സംസാരിക്കാൻ തുടങ്ങിയാൽ ദേഷ്യം തുടങ്ങുക, എന്തിനു എടുത്തെറിയ. ഇങ്ങനെയുള്ള സ്വഭാവം ചില ആളുകൾ, വേറെ ആൾക്കാരോട് ആർക്കും അവരടുത്ത് ദേഷ്യം ഉണ്ടാവും, വളരെ മാന്യമായി പെരുമാറുന്ന ആളുകൾ. പക്ഷെ ഭാര്യയോട് പെരുമാറുമ്പോൾ ചില ആൾക്കാർക്ക് സ്വഭാവപരമായ പ്രശ്നം ഉണ്ടാവാറുണ്ട്, ചിലർക്ക് സെഹ്റ് ബാധിച്ചാലും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്, രണ്ടും ഉണ്ടാവാറുണ്ട്. ചിലർക്ക് സ്വഭാവമാണ്, അത് അവർ നന്നാക്കിയാൽ ശരിയാവും, ചിലത് സെഹ്റാണ്. അതിൽ അതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഭാര്യയ്ക്ക് ഭംഗിയില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ ഭാര്യ എന്തു പറഞ്ഞാലും അതിലൊക്കെ ഒരു കാരണവും ഉണ്ടാവില്ല, ഒരു കാരണവും ഇല്ലാതെ ഉറപ്പൊന്ന്. അയാൾ വളരെ സിമ്പിളായി വീട്ടിൽ കയറുന്ന, ഭാര്യ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോ കാലൊന്ന് കഴുകിക്കാളി കഴുകിയിട്ട് വീട്ടിൽ കയറി തുടച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടാവും, ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ പൊട്ടി തുറച്ച് ആകെ പ്രശ്നം വീടൊന്നും കുലുങ്ങുന്ന കോളത്തിലൊക്കെ ആയിരിക്കും. അള്ളാഹു ഇത്തരം അവസ്ഥകൾ നമ്മുടെ വീടുകളെ കാത്തുരക്ഷിക്കുമാനാകട്ടെ. അപ്പൊ ഇത് സിഹറിന്റെ രൂപങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സിഹർ തഫ്രീഹത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാതിരിക്കുക എന്ന്, ഭർത്താവിന് തീർത്തും അതിന് കഴിയാതിരിക്കുക. റബത്ത് എന്നും അറബിയിൽ അതിന് പറയാറുണ്ട്, ഈ സിഹറിന് റബത്ത് എന്ന് അറബിയിൽ പറയാറുണ്ട്, തീർത്തും സാധിക്കാതിരിക്കുക. ചിലർക്ക് ഭൗതികമായ പ്രശ്നങ്ങളോ ഡോക്ടർമാരെ കാണിച്ചാൽ പ്രശ്നം മാറിക്കിട്ടു, പക്ഷെ ചിലർക്ക് തീർത്തും ഭാര്യയുമായി ബന്ധപ്പെടാൻ തീർത്തും സാധിക്കാതിരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവുക സിഹറും അറ്റഫ്രീഖായിരിക്കും. ഇത് സിഹറിന്റെ വളരെ കടുത്ത ഇനമാണ് എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള അദ്ദേഹത്തെ പോലെ ആളുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഇത് സിഹറിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല, ഇതിന് തെളിവായി പണ്ഡിതന്മാർ ചില ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇബ്ലീസ് അർശഹു അലൽ മാ, ഇബ്ലീസ് അവന്റെ അർശ് സ്ഥാപിച്ചിട്ടുള്ളത് വെള്ളത്തിന് മീതെയാണ്, എവിടെയാന്ന് നമുക്കറിയില്ല. സറായാഹു, അവിടെ ഇരുന്നു കൊണ്ടാണ് അവൻ അവന്റെ പടയാളികളെ, അതായത് മുമ്പേ കൂട്ടാളികളെ പറഞ്ഞയക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനമുള്ളയാള് ദുനിയാവിൽ വളരെ ഗൗരവമുള്ള വളരെ അപകടകരമായ ഫിത്തന ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്, അതായത് പ്രശ്നമുണ്ടാക്കാൻ സാധിക്കുന്നവരാണ്. അപ്പോ ഇംഗ്ലീഷ് ഓരോ ദിവസവും ഓരോരുത്തരുടെ പ്രവർത്തന രജിസ്റ്റർ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോരുത്തർ വരും, എന്ത് പറയുക, ഫാൽതുക്കത വക്കത, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയും. അപ്പോൾ അയാൾ പറയും, നീ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ പ്രവൃത്തി അത്ര വലുതൊന്നുമല്ല എന്ന് അവൻ ചെറുതാക്കി കാണിക്കും. എന്നിട്ട് വേറൊരാൾ വരും, എന്നിട്ട് അയാൾ പറയും, ഞാൻ ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്, അവന്റെയും അവന്റെ ഭാര്യയ്ക്കും അവനും അവന്റെ ഭാര്യയ്ക്കുമിടയിൽ ബന്ധം പുലർത്തിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്ന് അയാൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുദ്നീഹി മിൻഹു വയഖൂൽ നിഅമ അൻത. അപ്പൊ ഇബ്ലീസ് അവനെ അടുത്തേക്ക് കൊണ്ടുവരുന്നതാണ്, കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അടുത്തേക്ക് കൊണ്ടുവരും, അവനെ അടുത്തേക്ക് ഇരുത്തും, എന്നിട്ട് അവനോട് പറയും, നിഅമ അൻത, ഓ ഇതൊരു നല്ല കഴിവുള്ള മനുഷ്യനാണ്, നീയാണ് ആള് എന്ന് പറയില്ല, നമ്മൾ അതേപോലെ അവനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചേക്കാണ്. അപ്പൊ വിശാചിക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളിൽപ്പെട്ടതാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുക എന്നത്. പലപ്പോഴും ആളുകൾ ചിലപ്പോൾ അസൂയ കൊണ്ട് ചെയ്യാറുണ്ട്, നല്ല ബന്ധം കണ്ടു കഴിഞ്ഞാൽ നല്ല ദീനിയായിട്ടും
അതുപോലെ ഭൗതികമായിട്ടും നല്ല ഖൈറിൽ പിന്നെ മുന്നോട്ട് പോകുന്ന കുടുംബ ബന്ധങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ണുകൾ. സിഹർ മാത്രമല്ല ചിലപ്പോൾ കാരണമാവുക, കണ്ണീർ കാരണമാവും. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ കണ്ണീർ കാരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിന്റെ അറബി എനിക്ക് ഓർമ്മയില്ല, നിങ്ങളുടെ കാര്യങ്ങൾ വിജയിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മറച്ചു വെക്കാൻ, ആളുകൾക്ക് കാണിച്ചു കൊടുക്കരുത്. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികം എന്ത് ചെയ്യും? കണ്ണീർ തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? മറച്ചു വെക്കണം. എല്ലാരോടും നാട്ടിലൊക്കെ നടന്നിട്ട് ഞങ്ങളെ കുടുംബം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉഷാറാണ് ഉഷാറാണ് എന്നിങ്ങനെ പറയേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും കണ്ണീർ തട്ടിക്കാതിരിക്കാൻ സാധ്യത ഉണ്ടാക്കേണ്ട കാര്യം. നിങ്ങൾ അതിന് അള്ളാഹുവിനോട് ഹംദ് പറയുക, അങ്ങനെ നല്ലതാണെങ്കിൽ. അതല്ലാതെ ജനങ്ങൾക്ക് കണ്ണീർ തട്ടാൻ വേണ്ടി നിങ്ങൾ അതിനെ വിട്ടുകൊടുക്കരുത്. അതുപോലെ തന്നെയാണ് കുട്ടികൾ. പല ആളുകൾ അള്ളാഹു മുസ്തഅൻ, പല ആളുകൾ ഇപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ് കുട്ടികളുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുക പോലുള്ള കാര്യങ്ങൾ. അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള കുട്ടികളെ ഫോട്ടോസ് എടുത്തിടാണ്. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണുകൾ തട്ടുന്നതെല്ലാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ തിരിച്ചിൽ കാണാം, ഒരു കുട്ടിയെ കണ്ടു, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. ആ കുട്ടി ചിരിക്കുമ്പോൾ നുണക്കുഴി ഉണ്ടാകും. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ആ കുട്ടിയുടെ നുണക്കുഴിയുടെ മേൽ നിങ്ങൾ കറുത്ത പാട് വെച്ചു കൊടുക്കുക. എന്തിന്? ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസ് കാണാൻ ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ കൊടുത്തത് കാണാം. അതേസമയം കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? പല ഉറുക്ക് ഏലസി കട അങ്ങനെ പ്രത്യേക പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അതേസമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ കഴിവോ ആളുകൾക്ക് മുന്നിൽ നിന്ന് മറച്ചു വെക്കാം. കണ്ണീർ തട്ടാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. എന്നാൽ കണ്ണീർ തട്ടാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്യാം? ഒരു കാര്യം ഒഴിവാക്കാം. ഭംഗി നല്ല സെറ്റപ്പ് ടിപ് ടോപ്പായിട്ട് ഇങ്ങനെ നടക്കേണ്ടതില്ല. മസ്ജിദൊക്കെ ഇങ്ങനെ കാണിച്ച് നടക്കേണ്ടതില്ല. ഇപ്പൊ കണ്ണീർ തട്ടായിരിക്കാം, തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറച്ചു പിടിക്കണമെന്ന് നിസ്സല്ലാസിന്റെ ഹദീസിൽ തന്നെ ഈ കാര്യം കാണാൻ സാധിക്കും. ഹദീസിന്റെ അറബി എനിക്കിപ്പോ ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാനത് പറയുമായി. അപ്പൊ സഹോദരങ്ങളെ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും അസൂയ, കുനുട്ട് ഇതൊക്കെ കുടുംബ ബന്ധങ്ങൾ. അതുകൊണ്ടാണ് നബ്സല്ലാസ്ലം പറഞ്ഞത് നമീമത്തിനെ സിഹറിലെണ്ണിയതായി കാണാൻ സാധിക്കും. നമീമത്ത് എന്തുകൊണ്ടാണ് നമീമത്തിന് സിഹറിലെണ്ണിയത്? കുടുംബ ബന്ധം തകർക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല വഴിയാണ്. നിങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ പോയി പറഞ്ഞ അവര് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞു തരാം. ബന്ധം തകർക്കാൻ ഇതിനേക്കാൾ നല്ല വേറെ വഴിയില്ല. അപ്പോൾ സഹോദരന്മാരെ, കുടുംബ ബന്ധങ്ങൾ തകർക്കുക എന്നത് സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽപ്പെട്ടതാണ് പിന്നെ നിങ്ങളോട് വിദ്വേഷമുള്ള ആളുകൾ, പ്രത്യേകിച്ച് അത് വെച്ചാൽ എല്ലാവരെയും ഇനിയിപ്പോ അങ്ങനെ കണ്ണോട്ട് തന്നെ കാണാൻ പാടില്ല, അത് ചെയ്യാനും പാടില്ല, അനുവദനീയമായ കാര്യമല്ല. മുസ്ലിമിനെ സംബന്ധിച്ചുള്ള പ്രശ്നം തന്നെ വിചാരിക്കാൻ പാടും. അതുപോലെ നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമുണ്ട് ഇനി ആൾക്ക് നിങ്ങളുടെ ശത്രുതയുണ്ട്. അത്തരം ആളുകൾ നൽകുന്ന ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സിഹർ ചെയ്യുന്നതിൽ ഒരു വടി എന്താണ്? ഭക്ഷണത്തിലൂടെ കലർത്തി നൽകലാണ്. ചില ആളുകൾ സിഹർ, അവരുടെ സിഹർ എവിടെ ബാധിക്കുന്ന ഭക്ഷണത്തിലായി. സിഹർ ഒഴിവാക്കണമെങ്കിൽ അവരെ കുറിച്ച് ഛർദ്ദിപ്പിച്ചാൽ മതി. പല ആളുകളും ഖുർആൻ എന്ന സന്ദർഭത്തിലേക്ക് ഛർദ്ദിക്കാൻ വരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭക്ഷണത്തിന്റെ ഉള്ളിലായിരിക്കും സിഹർ ചെയ്തിട്ടുണ്ടാവും, വയറ്റിൽ കിടക്കുന്നുണ്ടാവും. അത് പുറത്തേക്ക് കളഞ്ഞാൽ സിഹർ ഇല്ലാതെയാണ്. അപ്പോ നിങ്ങൾക്ക് വ്യക്തമായി ഉറപ്പുള്ള ആളുകൾ, ഇത് ഒരിക്കലും എന്ത് ചെയ്യരുത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിന്റെ ഏറ്റവും എക്സ്ട്രീമായ അങ്ങേയറ്റത്തെ വശം മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേരം മുണ്ടാതിന് പറയണം വേണ്ടതെന്ന്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇയാൾ അങ്ങനെ ചെയ്യുന്നതാണ്, സിഹർ ചെയ്യുന്നയാളാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമുള്ള ഒരു വ്യക്തി, അയാളുടെ അടുക്കൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പരമാവധി ഒഴിവാക്കലാക്കാൻ ഏറ്റവും നല്ലത് മുസ്ലിങ്ങളായ സഹോദരന്മാരുടെ അടുക്കൽ, സൂക്ഷ്മതയുള്ള ആളുകളുടെ അടുക്കൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. പ്രത്യേകിച്ച് നിങ്ങളോട് വിദ്വേഷമുണ്ട്, അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നുന്ന ആളുകളാണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ആ രൂപത്തിൽ വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. ശരി, ഇപ്പൊ നമ്മൾ പറഞ്ഞ സിഹറു തഫ്രീഖാണ്, ബന്ധങ്ങൾ പരസ്പരം അകറ്റുന്ന സിഹറാണ്. രണ്ടാമത്തേത് അത്തിവല. അത്തിവല എന്ന് അറബിയിൽ പറയാം. അത്തിവലത്ത് എന്ന് അവസാനത്തെ താഴ് ഹാത്തായി ഹാന്റെ മേലെ താഴ്ന്ന രണ്ട് കുത്ത്. സിഹ്റുൽ മഹബ്ബ എന്നും അതിന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുഖ വത്തമാഇം വത്തിവല ഷിർക്കുൻ. ഇന്ന റുഖ വത്തമാഇം വത്തിവല ഷിർക്കുൻ. റുഖയ ഷിർക്കൻ, റുഖയ ഷിർക്കുള്ള മന്ത്രങ്ങൾ. അതുപോലെ തന്നെ വത്തമാഇം, തമാഇം എന്ന ഉറുക്ക്, ഏലസ്, ഇതൊക്കെ. വത്തിവല, തിവലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ പങ്കാളിക്ക് ഉദാഹരണത്തിന് പിന്നെ ഭർത്താവിന് സ്നേഹം കുറഞ്ഞെന്ന് ഭാര്യയ്ക്ക് തോന്നുക. അപ്പൊ സ്നേഹം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന സിഹറിനാണ് തിവലത്തി എന്ന് പറയുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. നല്ല പൈസക്കാരനായ ചെങ്ങായി, അയാൾ കല്യാണം കഴിക്കണം എന്റെ മോളെ. അപ്പൊ ചില ആൾക്കാർ പറയും, ഒന്ന് പെണ്ണ് കാണാൻ വന്നാ മതി, നിങ്ങള് വന്നാ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യും? ഭാര്യക്ക് പെൺകുട്ടിക്കാണെങ്കിലും വലിയ ഭംഗിയില്ല. അങ്ങനെ അയാളെ നിർബന്ധിച്ച് കൊണ്ടുവരുത്തിട്ട് അയാൾക്ക് എന്ത്, അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൽ സിഹറിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കലക്കി കൊടുക്കും. അങ്ങനെ സിഹർ ചെയ്യുന്ന വഴികളുണ്ട്. എന്റെ അർത്ഥം ഇനി കല്യാണം കാണാൻ പോകണ്ടെന്നല്ല, പെണ്ണ് കാണാൻ പോകണ്ടെന്നൊന്നല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമുള്ള ആളുകൾ നമ്മൾ അന്വേഷിക്കാം. സിഹർ ചെയ്യുന്നതിലേക്ക് അടുക്കുന്ന ആളുകളെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും കുറഞ്ഞ അവരുടെ വീട്ടിലേക്ക് വരെ തന്നെ നമുക്ക് മനസ്സിലാവും. സിഹറിന്റെ ആളുകളുടെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി ബറക്കത്തും കാണാൻ സാധിക്കുകയില്ല. ഈമാനുള്ള ആളുകൾക്കൊക്കെ ഇത് ബോധ്യപ്പെടും. അവിടെ ബറക്കത്തുണ്ടാവില്ല, ഒരു വൃത്തി ഉണ്ടാവില്ല, തീർത്തും അലങ്കോലമായിരിക്കും കാര്യങ്ങളൊക്കെ. ഒരു തർത്തീവ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ തങ്ങന്മാരെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. നമ്മുടെ തങ്ങന്മാരിലെല്ലാവരും സിഹർ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ചില ആളുകൾ അത്തരക്കാരുടെ ആളുകളുടെ വീട്ടിൽ നമുക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭക്ഷണം പോലും കഴിക്കാൻ തോന്നുന്നു. സിഹർ ചെയ്യുന്ന ആളുകളുടെ വീട് എപ്പോഴും ഉണ്ടായിരിക്കും, തീർത്തും വൃത്തി കടുകൾ നിറഞ്ഞതായിരിക്കും, ദീനിന്റെ അടയാളങ്ങൾ ഉണ്ടാവില്ല. അത്തരം ആളുകളിൽ ശ്രദ്ധിക്കുക, അല്ലാതെ എല്ലാ ദീനുള്ള ആൾക്കാരെ എല്ലാ മുസ്ലിമിനെയും സംശയിക്കുക എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ സിഹറു തിവല എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാവില്ല, ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്ത് ഭർത്താവ് രണ്ടിടത്തും നിറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും. എന്നോട് സ്നേഹം കുറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ പേരിൽ എന്നോട് സ്നേഹം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി തിവലത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് സിഹർ തിവലത്ത് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് എതിരായ ഫലം കാണും. പലപ്പോഴും തിവലത്തിന്റെ സിഹർ എന്ത് ചെയ്യും? എതിരായ ഫലം കാണും. സ്നേഹം വർദ്ധിപ്പിക്കാൻ ചെയ്യും. ചിലപ്പോൾ എന്തെന്ന് വെച്ചാൽ ആ പെണ്ണിനോട് മാത്രം സ്നേഹവും ബാക്കി എല്ലാ പെണ്ണുങ്ങളോടും വെറുപ്പം. ഒരു പെണ്ണിനും കാണാൻ പറ്റാതെ കൊണ്ടാവും. സിഹർ ഒരിക്കലും ഫലിക്കുമ്പോൾ ശരിയായി ഫലിച്ചോളന്നില്ല. ചിലപ്പോൾ ഉദ്ദേശിച്ച പോലെ ഫലിച്ചോളന്നില്ല. വേറെ ചിലപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇതൊക്കെ. നിങ്ങൾക്ക് നോക്കണമെങ്കിൽ സത്തഫുൽ മുഖീസ് ഫിസ്സഹരി വൽ ഹസദി വമസ് ഇബ്ലീസ് എന്നൊരു പുസ്തകമുണ്ട്. ഷേഖ് അബ്ദുല്ല അൽ ജിബ്രീൻ അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ തഖ്ദീം ചെയ്തു കൊടുത്ത പുസ്തകമാണ്. അതൊന്ന് പരിശോധിച്ചാൽ ഈ പറഞ്ഞ സംഭവങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും. അപ്പോ ഇത് ചിലപ്പോൾ എതിരായി ഫലിക്കും. എതിരായി ഫലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇത് ചെയ്തയാൾക്ക് രോഗങ്ങൾ വർദ്ധിക്കും. ചിലപ്പോൾ ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്തേരിക്കും, ഉമ്മാനോട് ദേഷ്യം. ചിലപ്പോൾ നേരെ തിരിച്ച് ഫലിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ആരെ ഇഷ്ടപ്പെടാനാണോ ചെയ്തത് ആ പെണ്ണിനോട് മാത്രം ഇഷ്ടം ഉണ്ടാവില്ല, ബാക്കി പെണ്ണുങ്ങളൊക്കെ ഇഷ്ടം വരും. ഇങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ സിഹ്റു തിവല ഫലിക്കാൻ സാധ്യതയുണ്ട്. അത് ശിർക്കിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ ആമുഖമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി, മൂന്നാമത്തേത് സിഹ്റു തഖയീൽ. യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായ തോന്നലുകൾ ഉണ്ടാക്കുന്നതിനാണ് സിഹ്റു തഖയീൽ എന്ന് പറയുക. തോന്നലുകൾ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്തു തോന്നുക, അതല്ലെങ്കിൽ എന്തെങ്കിലും തീ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുക, അങ്ങനെ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശബ്ദങ്ങൾ കേൾക്കുക, ഇത് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവരുടെ കണ്ണ് കെട്ടിയതിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുഹയ്യലു ഇലൈഹി മിൻ സിഹരിഹിം അന്നഹാ തസ്അ, അവരുടെ സിഹറിൽ നിന്ന് അദ്ദേഹത്തിന് അത് ചലിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നിപ്പിക്കപ്പെട്ടു എന്ന് ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ആയത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത്തരം സിഹർ അവസാന കാലഘട്ടത്തിൽ മസീഹു ദജ്ജാൽ അയാൾ ഉപയോഗിക്കുമെന്ന് വിശദമായ ഹദീസുകൾ കാണാം. മരിച്ച മനുഷ്യന്മാരെ നിന്റെ വാപ്പാനും ഉമ്മാനും ജീവിപ്പിച്ചു കാണിച്ചു കഴിഞ്ഞാൽ നീ വിശ്വസിക്കുമോ? അവൻ പറയൂ അതെ. അപ്പൊ അവന്റെ വാപ്പയുടെ ഉമ്മയുടെ രൂപത്തിൽ പിശാചി എഴുന്നേറ്റ് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ അത്തരം ഹദീസുകൾ യഥാർത്ഥത്തിലുള്ളത് എന്താണ്? വാപ്പാന്റെ ഉമ്മാന്റെ കോലത്തിൽ പിശാചി വരാൻ. അപ്പൊ ഇത്തരം തോന്നലുകൾ, ഇത്തരം കാഴ്ചകൾ കാണിപ്പിക്കാൻ ഇത്തരം സിഹറുകൾ കൊണ്ട് സാധിക്കുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഇതിനെ തടുക്കാനുള്ള വഴി ആയത്തിൽ കുർസി പാരായണം ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും തോന്നലോ മറ്റുള്ളവനാണെങ്കിൽ ആയത്തിൽ കുർസി പാരായണം ചെയ്യുക. അതുപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നതുപോലെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുക. അതിൽ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്ന പ്രാർത്ഥനകൾ, ഇത്തരം ഇസ്തിആദത്തോ അതല്ലെങ്കിൽ സൂറത്തുൽ ബഖറ. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൂറത്തുൽ ബഖറ. മുസല്ലാ സ്വലം പറഞ്ഞത് വലാ തസ്തതിഉഹ അൽബതല, ബാത്തിലിന്റെ ആളുകൾക്ക് സൂറത്തുൽ ബഖറ പഠിക്കാനോ പ്രാവർത്തികമാക്കാനോ സാധിക്കുകയില്ല, കാണാതെ പഠിക്കാനോ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് കാണാം. ഈ ഹദീസിന് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് അവിടുത്തെ ഉദ്ദേശം, പ്രധാനപ്പെട്ട ഉദ്ദേശം സാഹർ എന്നാൽ സാഹരന്മാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം പണ്ഡിതന്മാരതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് സൂറത്തുൽ ബഖറയുടെ, സൂറത്തുൽ ബഖറ ഒരാൾക്ക് ഒരാളുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ, ഹറാമുകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സൂറത്തുൽ ബഖറ ഹിഫ്ദ് ചെയ്യാൻ പറ്റില്ല, അത് പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൂറത്തുൽ ബഖറ പഠിക്കാൻ ശ്രദ്ധിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഹിഫ്ദാക്കാനും അതിന്റെ ആശയം മനസ്സിലാക്കാനും പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം സൂറത്തുൽ ബഖറ സിഹറിൽ നിന്നുള്ള സംരക്ഷണമാണ്. മാത്രമല്ല നബിസ്വല്ലാ സ്വലം പറഞ്ഞു സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടി ഒളിക്കുന്നതാണ് ഇന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് സിഹറു അൽ ജുനൂൺ, സിഹറുൽ ജുനൂൺ, ഭ്രാന്ത് ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന സിഹർ. ഇതുണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ മറവി ഉണ്ടാവും ചിലപ്പം ആളുകൾക്ക്, വല്ലാത്ത മറവി, ഒന്നും ഓർമ്മയിൽ നിൽക്കാതിരിക്കുക, പരസ്പര ബന്ധമില്ലാത്ത സംസാരങ്ങൾ ഉണ്ടാവുക, അതുപോലെ ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാൻ സാധിക്കാതിരിക്കുക, എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. അതിനെപ്പറ്റിയാണ് പലിശയുടെ ആള് എഴുന്നേറ്റ് പലിശ തിന്നുന്ന, പലിശ ദുനിയാവിൽ പലിശ തിന്ന മനുഷ്യൻ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു الذين يقولون الربا لا يقومون الا كما يقوم الذي يتخبطه الشيطان من المس بشاج بالിച്ച എഴുന്നേറ്റ് വരുന്നത് പോലെ അല്ലാതെ പലിശത്തിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല. ബിഷാജ് ബാധിച്ചവൻ എങ്ങനെ എഴുന്നേൽക്കുക? പ്രൊഫസറുകൾ പറഞ്ഞത് അവൻ എഴുന്നേറ്റ് നിൽക്കും, നിൽക്കാൻ പറ്റാപ്പോഴത്തേക്കും നിൽക്കാൻ സാധിക്കാതിരിക്കുക, ഉറച്ചു നിൽക്കാൻ സാധിക്കാതിരിക്കുക. അത് സിഹറുൽ ജുനൂനിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ പരസ്പര ബന്ധമില്ലാത്ത സംസാരം, ഇപ്പോ ചില സഹോദരങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പെട്ടതായിരുന്നു. വീട്ടിലിരുന്ന് രാമായണം ഭഗവത്ഗീത ഒക്കെ ചെല്ല മുസ്ലിം പെൺകുട്ടികൾ. അപ്പൊ ഇത് സെഹർ ബാധിച്ചത് കൊണ്ടാണ്, സംശയമില്ലാത്ത. അവർക്ക് ഭഗവത്ഗീത രാമായണം ഒന്നും അറിയില്ല, പക്ഷെ അവര് ഭഗവത്ഗീത രാമായണത്തില്ല. ഇതിലൊക്കെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഖുർആൻ ഓതുക, ചികിത്സിക്കുക. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അയാൾ ഖുർആൻ ഓതിക്കും, പക്ഷെ അപ്പൊ കുട്ടികൾ വല്ലാതെ ഇളകി, വയലന്റ് ആയി. അപ്പൊ ഇയാൾ പേടിച്ചിട്ട് വിട്ടേച്ചു പോയി. വേദാത്ത് നമ്മൾ ചെയ്യേണ്ട ഒന്നല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ അത് അറിയുന്ന ആളുകൾക്ക് അടുക്കളയിൽ കൊണ്ടുപോവുക, അവരെ കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഇറങ്ങിപ്പോകും. കാരണം മിക്ക രാജിന്റെ ബാധ കാരണം അതുപോലെ തന്നെ സാഹർ എവിടെ പോയാലും വിജയിക്കുകയില്ല എന്നായിട്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സാഹറന്മാരുമായി ഉണ്ടായ സംഭാഷണങ്ങൾ, ഇത്തരം ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിശാചി അളക്കും, അവന് നിൽക്കാൻ സാധിക്കുകയില്ല, അവന് കേട്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവൻ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒന്ന് വയലന്റാവും, പക്ഷെ അത് കഴിഞ്ഞാൽ അത്തരം ആളുകൾ, അത്തരം ബാധ അവനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, സിഹർ ബാധിക്കും എന്നതിന്, അല്ല ജിന്നു ബാധിക്കും എന്നതിന് ഞാൻ എഴുതിയെടുത്തതിൽ 12 തെളിവുകൾ ഖുർആനും ഹദീസും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അനേകം തെളിവുകൾ വേറെയും അതിന് ജിന്നു ബാധിക്കും എന്നതിന് തെളിവായിക്കൊണ്ട് ഞാൻ അതിലേക്ക് ഇനി കൂടുതൽ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നുവെച്ചാൽ ഭ്രാന്ത് ബാധിച്ച സിഹർ. അതിൽപ്പെട്ടതാണ് അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ്. ഖാരിജത്തിന് സ്വൽത്ത തമീമി പറയാൻ അദ്ദേഹത്തിന് അമ്മാവൻ പറഞ്ഞതായി, അക്ബൽന മിൻ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതൈന അലാ ഹയ്യ മിൻ അൽഅറബ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടെ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് യാത്ര പോയി. അങ്ങനെ ഞങ്ങൾ ഒരു അറബ് ഗോത്രത്തിൽ എത്തിപ്പെട്ടു. ഫഖാലു ഇന്ന ഉംബിഅന അന്നകും ജിത്തു മിൻ ഇൻദി ഹാദ റജുലി ബിഖൈരിൻ. അപ്പോൾ അവർ ഇങ്ങനെ കുറച്ച് സഹാബികൾ മുഹമ്മദ് നബിയുടെ അനുയായികൾ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവർ ആ ഗോത്രത്തിലുള്ള ചില ആളുകൾ അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു നബിയുടെ അടുക്കൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഫഹൽ ഇൻദകും മിൻ ദവാഇൻ ഔ റുഖ്യ, നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും മരുന്നോ എന്തെങ്കിലും മന്ത്രങ്ങളോ നിങ്ങളുടെ അടുക്കലുണ്ടോ? അപ്പൊ നോക്കിയപ്പോൾ ആ നാട്ടിൽ അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്, ഭ്രാന്ത് ബാധിച്ചൊരു മനുഷ്യൻ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അതെ ഞങ്ങൾ മന്ത്രിക്കാൻ അറിയുന്ന ആളുകളാണ് എന്ന് അവർ പറഞ്ഞു. സജാഉ ബിമഅതൂഹിൻ ഫിൽ ഖുയൂദ്, അങ്ങനെ ഒരുത്തനെ ചങ്ങലയിലൊക്കെ ബന്ധിച്ച് അവിടെ കൊണ്ടുവന്നു. ഫഖറഅതു അലൈഹി ഫാതിഹത്തൽ കിതാബ് ثلاثه ايام غدوه وعشيه, അങ്ങനെ ഞാൻ അയാൾക്ക് രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് 3 ഞാൻ അയാൾ തീർന്നു. രാവിലെയും വൈകുന്നേരവും, രാവിലെ കുറച്ചു നേരം ഓതും, വൈകുന്നേരം കുറച്ചു നേരം. كلما ختمتها اجمع بزاقي ثم اتفل, ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞ ഞാൻ എന്ത് ചെയ്യും, ഓതി കഴിഞ്ഞിട്ട് തുപ്പലം ചെറുതായി തെറിക്കുന്ന രൂപത്തിൽ അയാളുടെ മേലെ ഇങ്ങനെ ചെറുതായി തുപ്പിയിട്ട് അയാൾക്ക് തടവി കൊടുക്കും, അയാളുടെ മേൽ തുപ്പും. തുപ്പ എന്ന് പറഞ്ഞാൽ ഖാഫു എന്ന് പറഞ്ഞാൽ തുപ്പലല്ല, മറിച്ച് ചെറിയ തുപ്പലം തെറിക്കണം, തുപ്പലത്തിന്റെ ഉമിനീർ തട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ബിസ്മില്ലാഹ് ബിതുർബത്തി അർദിന വബിരീഖത്തി ബഅദിന യഷ്ഫി സഖീമുന യഷ്ഫി സഖീമന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിൽ, വിരിയക്കത്തി ബഅദിന, നമ്മളിൽ ചിലരുടെ തുപ്പലമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പലം കൊണ്ട് ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ടാണ്. അത് ആ പ്രാർത്ഥന ചൊല്ലുന്നതിന്റെ മുന്നേ ചെറുതായിട്ട് മണ്ണ് അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു, മണ്ണ് തൊട്ട് അതിന് ചെറുതായി തുപ്പലം തെറിപ്പിച്ചുകൊണ്ട് ഭൂതി തടവിക്കൊണ്ട്, അങ്ങനെയാണ് ചികിത്സിച്ചത്. യഷ്ഫി സഖീമനാണ്, നമ്മളിലുള്ള രോഗികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമം കൊണ്ട് സുഖപ്പെടുത്തുന്നു. ഒരു മന്ത്രമാണ്, റുഖയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ വളരെ മഹത്തായ ശിഫാആണ്, അതിൽ എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുണ്ട്. മാത്രമല്ല അതിന്റെ പേരുകളിൽപ്പെട്ടതാണ് ശിഫാ എന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സഈദ് അൽഖുദ്രി رضي الله عنه هديته النبي صلى الله عليه وسلم قال انا انها ترك എങ്ങനെയാണ് മനസ്സിലായത്, انها رقيه سوره الفاتحه رقيه എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്, അതൊരു മന്ത്രമാണ് എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് നബി صلى الله عليه وسلم ചോദിച്ചതായി ഹദീസിൽ കാണാം. അമ്മ കൈഫ അറഫ്ത അന്നഹ റുഖിയ ഫ സൂറത്തുൽ ഫാത്തിഹ അത് മന്ത്രമാണ്, അതിൽ റുഖയുണ്ട് എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചേക്കാണ്. മാത്രമല്ല ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയാണ്, ഞാൻ മക്കയിലായിരുന്ന സമയത്ത് ഇബ്നു ഖയ്യിം പറയാണ് എനിക്ക് പല രോഗങ്ങളും ഉണ്ടാകുമായിരുന്നു, ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ അടുത്ത് മരുന്നൊന്നുമില്ല, സൂറത്തുൽ ഫാത്തിഹ മാത്രം പാരായണം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ രോഗങ്ങൾ ചികിത്സിക്കുകയും എനിക്ക് രോഗം ഭേദമാകുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ സംഭവം ഹദീസ് പൂർത്തീകരിച്ചിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം. എന്നിട്ട് ആ സഹാബി അത്ഫുൽ, അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ചെറുതായിട്ട് തുപ്പലം തെറിപ്പിച്ച് അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുക്കും. അങ്ങനെ അവന്റെ ആ കെട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ ഭ്രാന്ത് അത് കുറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ അവന്റെ ഭ്രാന്ത് ഇല്ലാതെയായി എന്ന് ഈ സഹാബി പറയുകയാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഭ്രാന്തുള്ളയാൾക്ക് ചികിത്സിച്ചുകൊണ്ടൊരു സംഭവമാണ്. അപ്പൊ ഇത്തരം സെഹറിലൂടെ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുമുണ്ട്. മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാന്ന് പറഞ്ഞ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സഹാബി അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഞങ്ങൾ ഇതേപോലെ തന്നെ സംഭവം, ഞങ്ങൾ ഒരിക്കൽ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു ഗോത്രത്തിൽ എത്തിപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് ആതിഥേയത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അവർ സമ്മതിച്ചില്ല. അത് ഞങ്ങളന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടുന്ന സന്ദർഭത്തിൽ കുറച്ച് ആളുകൾ ഞങ്ങളുടെ അടുക്കൽ വന്നു. അവർ പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ ഹൽമിൻകും നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും റുഖയ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിൽ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിലുള്ള നേതാവിന് വിഷബാധ ഏറ്റിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മന്ത്രിക്കാൻ അറിയുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ആദിത്യം ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം ആവശ്യമുണ്ട്. അങ്ങനെ അവർ 30 ആടുകളെ നിശ്ചയിച്ചു കൊടുത്തു. നോക്കണം, ഒരു വലിയ ഗോത്രത്തിന്റെ നേതാവിനാണ് അസുഖം, എന്നിട്ട് എത്ര ആടാ? 30 ആട്. ഒരു 30 ആടിനെയാണ് അവർ കൊടുത്തത് എന്ന് അതിലൊരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ഈ 30 ആടിനെ നിശ്ചയിച്ച് അവർ ചികിത്സിച്ചു. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ഈ നേതാവിന് ചികിത്സിച്ചു കൊടുത്തു. ഒരു വലിയ ഗോത്രത്തിന്റെ നേതാവാണ്. അങ്ങനെ അയാളുടെ വിഷബാധ ഇറങ്ങിപ്പോയി. എന്താ ചെല്ലിയ സൂറത്തുൽ ഫാത്തിഹ മാത്രം? ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയാണ്, പിശുക്കന്മാരായ കാഫിറുകളായ ആളുകൾക്ക് സൂറത്തുൽ ഫാത്തിഹ കൊണ്ടുള്ള ചികിത്സ എന്തായി? ഫലം കണ്ടു. അപ്പൊ ഈമാനുള്ള ഇത്തരം രോഗങ്ങളില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എത്രയും വേഗം സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് അവന്റെ രോഗങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പരിപൂർണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചികിത്സിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്? പരിപൂർണമായ ശമനമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫാത്തിഹയുടെ തഫ്സീർ എടുത്താൽ നമുക്ക് മനസ്സിലാവും, അതിൽ ശരീരത്തിലെ രോഗങ്ങൾക്കും മനസ്സിലെ രോഗങ്ങൾക്കുമുള്ള, മനസ്സിലെ രണ്ട് അടിസ്ഥാനപരമായ രോഗങ്ങൾക്കുള്ള ചികിത്സ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 1 കിബറാണ്, 2 റിയാആണ്. ഈ രണ്ട് രോഗങ്ങൾക്കുള്ള ചികിത്സ അതിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലുള്ള ചികിത്സയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ശരി, അപ്പൊ സിഹർ അൽ ജുനൂൻ, ബുദ്ധിയില്ലാതെയാക്കുന്ന സിഹർ. അതുപോലെ തന്നെ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സിഹറുൽ നസീഫ് എന്ന് പറഞ്ഞാൽ ആർത്തവ രക്തം അത് തീർത്തു നിൽക്കാതെ വർദ്ധിക്കുക, തീർത്തു നിൽക്കാതെ വർദ്ധിക്കുകയാണ്. രണ്ട് രൂപത്തിൽ, ഒന്ന് ആർത്തവ രക്തം ഉണ്ടായേക്കാം, അതിൽ പണ്ഡിതന്മാർ പറഞ്ഞ 15 ദിവസമാണ് അതിന് ഏറ്റവും കൂടിയ ദിവസം. ഏറ്റവും കൂടിയ ദിവസം നിശ്ചയിക്കാൻ പറ്റില്ല, പക്ഷെ പരമാവധി കണ്ടുവരുന്ന ദിവസം പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയാണ്. അത് ഉണ്ട്, അതിനാണ് ഹൈദു എന്ന് പറയുക, ആർത്തവം എന്ന് പറയുക. രണ്ടാമത്തേത് ഇസ്തിഹാല. ഇസ്തിഹാല എന്ന് പറഞ്ഞാൽ ഹൈദ് കഴിഞ്ഞാലും പിന്നീടുണ്ടാകുന്ന രക്തപ്രവാഹം, അതായത് രക്തസ്രാവം എന്നതിന് പറയാം. ഇത് ഇസ്തിഹാലത്ത് എന്ന് അതിന് പറയും. ഇസ്തിഹാലത്ത് എന്ന് പറയുന്ന അതാണ്. അതല്ലാതെ ഇസ്തിഹാലത്തും ഹൈദും തമ്മിൽ വേർതിരിച്ചറിയാൻ 3 അടയാളങ്ങളുണ്ട്. പിന്നെ അത് വിഷയം അത് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതല്ലാതെ ഉള്ളതാണ് നസീഫ്. നസീഫ് എന്ന് പറഞ്ഞാൽ സിഹർ കൊണ്ടുണ്ടാകുന്നതാണ്, ഷെയ്ത്താന്റെ കുത്തു കൊണ്ടുണ്ടാകുന്നതാണ്, ഷെയ്ത്താന്റെ വയറ്റിലുള്ള പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണ്. അത് റുഖ്യ ചെയ്തു കഴിഞ്ഞാൽ മാറുന്ന രോഗമാണ്. സ്ത്രീകൾക്ക് സ്വയം തന്നെ റുഖ്യ ചെയ്യല്, ഭർത്താവ് ചെയ്തു കൊടുക്കും, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് സിഹറിന്റെ ഇനങ്ങൾ. ഇതിന് ചില ലക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ ഈ പറഞ്ഞിരുന്ന വേദാണ്ട് ബോധ്യമായി, ഇന്ന ഇന്നതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് ബോധ്യമായി. സിഹറു നസീഫ്, പിന്നെ സിഹർ കൊണ്ട് ബാധിക്കുന്ന ആർത്തവ രക്തം അല്ലെങ്കിൽ രക്തസ്രാവം, അതിന് പണ്ഡിതന്മാർ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് എനിക്കത് ഓർമ്മയില്ല, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. ഇതാണ് സിഹറിനെ കുറിച്ച് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ ചില ഇനങ്ങൾ സിഹറിനുണ്ട്. ഇനി ചികിത്സ എന്താ? സിഹറിനുള്ള ചികിത്സ എന്താ? ചികിത്സ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, സിഹർ ബാധിക്കുന്നതിന് മുന്നേ ഉള്ള ചികിത്സയുണ്ട്. രണ്ടാമത്തേത്, ബാധിച്ചു കഴിഞ്ഞാലുള്ള ചികിത്സയുണ്ട്. ബാധിക്കുന്നതിന് മുന്നേ ഉള്ള ചികിത്സ, അതിൽപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അജുവ കാരക്ക് കഴിക്കാനുള്ളത്. 7 അജുവ കാരക്ക രാവിലെ കഴിക്കുന്നത് സിഹറിൽ നിന്ന് വൃത്തിന് രക്ഷ നേടാൻ കാരണമാണ്, ഒന്ന്. രണ്ടാമത്തേത്, ബിസ്മില്ലാഹി ലല്ലാഹി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന പ്രാർത്ഥന, അത് രാവിലെ വൈകുന്നേരവും പ്രാർത്ഥിക്കുക എന്ന്. സിഹറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ അവനെ വൈകുന്നേരമാകുന്നതുവരെ ഒരു കാര്യവും ഉപദ്രവിക്കുകയില്ല എന്നാണ്. ഞാൻ ഒരു കാര്യവും വൈകുന്നേരം വരെ അവനെ ഉപദ്രവിക്കുകയില്ല എന്നാണ്. ഇതുപോലുള്ള ദിക്റുകൾ ചൊല്ലുക. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരാകുക, ഹറാമുകളിൽ വീഴാതിരിക്കുക. സഹർ ബാധിക്കാനുള്ള ഒരു കാരണം ഹറാമുകളിൽ വീണുപോകുന്നതാണ്. കാരണം ആ സന്ദർഭത്തിലാണ് മനുഷ്യൻ ദുർബലനാകുന്നത്, അവൻ വായിഫാകുന്നത്, മലക്കുകൾ അവന്റെ അടുത്ത് നീങ്ങി നിൽക്കും. അവന്റെ ഈമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്നി അസാനി വഹുവ മുഅ്മിൻ. ഒരു വ്യക്തി വ്യഭിചരിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഒരിക്കലും മുഅ്മിൻ ആയിക്കൊണ്ടല്ല വ്യഭിചരിക്കുന്നത്. ആ ഹദീസിന് പണ്ഡിതന്മാർ പല തഫ്സീർ നൽകിയിട്ടുണ്ട്. അതിലൊരു തഫ്സീർ, വ്യഭിചരിക്കുന്ന സന്ദർഭത്തിൽ ഈമാൻ ഒരു പുകപടലം പോലെ മേലോട്ട് മാറി നിൽക്കുമെന്ന്, അവന്റെ മനസ്സിൽ നിന്ന് വിശ്വാസം മേലോട്ട് ഉയർന്നു പോകുമെന്ന്. അവൻ അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാലാണ് അത് തിരിച്ചു വരിക, ഈമാൻ തിരിച്ചു വരിക എന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ മോട്ടിക്കുന്ന സമയത്ത് അവൻ മുഅ്മിൻ അല്ല എന്ന് റസൂലുള്ളാഹി സ്വസ പറ. അപ്പോ തിന്മകളിൽ നിന്ന് ഉറ്റുനിൽക്കൽ സിഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. കാരണം തിന്മയിൽ നമ്മൾ അകപ്പെടുന്ന സന്ദർഭത്തിൽ ഷെയ്ത്താൻ നമ്മുടെ അടുത്തുണ്ടാകും. അവന് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറിപ്പറ്റാൻ പറ്റിയ സമയമാണ്, മനുഷ്യൻ ദുർബലനാകുന്ന സമയമാണ് തിന്മ ചെയ്യുന്ന സന്ദർഭം. ശരി, സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് ചികിത്സിക്കാം? അതിന് രണ്ട് രൂപത്തിലുള്ള ചികിത്സയുണ്ട്. അതിലൊന്നാമത്തെ ചികിത്സാ വിധി, സിഹർ എന്തിലാണോ ചെയ്തിട്ടുള്ളത്, അത് എവിടെയാണ് എന്ന് പരമാവധി അറിയാൻ ശ്രമിക്കുക. അതിന് ഷെയ്ത്താന്മാരെ സാഹറന്മാരെ ഉപയോഗിക്കരുത്, അത് ശിർക്കാണ്. അങ്ങനെയല്ല, മറിച്ചിപ്പോ ഉദാഹരണത്തിന് നിങ്ങളെ വീട്ടിലാണ് സിഹർ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. നമ്മളെ വീട്ടിന്റെ പറമ്പൊന്ന് ജസ്റ്റ് കളച്ചു നോക്കുക, പറമ്പില് അതിന്റെ നാല് മൂലകളൊക്കെ ഒന്ന് കുഴിച്ചു നോക്കി ചെയ്യുക. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് നശിപ്പിക്കുക. വീടിന് സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നശിക്കുന്ന. അതല്ല, ഭക്ഷണത്തിലാണെങ്കിൽ ഖുർആൻ ഓതി നോക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. വയറ്റിലാണ് ചെയ്തിട്ടുള്ളെങ്കിൽ അത് പുറത്തേക്ക് വരും. അതല്ല, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിലോ നിങ്ങൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലോ മറ്റോ സിഹർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സിഹറിന്റെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ സ്ഥലം അവിടെ പോയിട്ട് അങ്ങനെ അറിയണ സ്ഥലം അറിഞ്ഞുകഴിഞ്ഞാൽ ചെന്നിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ സിഹറിന് ഏറ്റവും ഉപകാരപ്രദമായ ചികിത്സാരീതിയിലാണ്. ഏറ്റവും ഫലപ്രദമായ ചികിത്സാരീതി സിഹർ എന്തിനാണോ ചെയ്ത് അത് നശിപ്പിക്കലാണ്. നാം സിഹർ എന്തിനാണോ ചെയ്ത് അത് നശിപ്പിക്കലാണ്. രണ്ടാമത്തെ രീതി നുസറത്താണ്. നുസറത്ത് എന്നാണോ റുഖ്യ എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. നുസറത്ത് എന്നും പറയും, റുഖ്യ എന്നും പറയും. വിശുദ്ധ ഖുർആനും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ അത് വെച്ച് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ റുഖ്യ ചെയ്യുക, മന്ത്രിക്കുക. നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ അതിന് പല രൂപങ്ങളുണ്ട്. തുപ്പലം തെറിപ്പിച്ചുകൊണ്ട് ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയാ മണ്ണ് തടവിക്കൊണ്ട് ചെയ്യാം, ശരീരാവയവങ്ങൾ തടവിക്കൊണ്ട് ചെയ്യാം. ഇതൊക്കെ അതിന്റെ രൂപങ്ങളിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു രൂപമാണ് വിശുദ്ധ ഖുർആൻ വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കുക എന്ന രൂപം. പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ശരിയായ അഭിപ്രായം ഏതാണ് എന്ന് തോന്നുന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. പല പണ്ഡിതന്മാർ ചെയ്ത ചലഫുകൾ ചിലർ ചെയ്തതായി കാണാം, ചെയ്യാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ, ഉദാഹരണത്തിൽ ഷെയ്ഖ് അൽബാനി, അതുപോലെ ഷെയ്ഖ് അറബി ഇബ്നു ഹാജി അൽമദ്ഖലി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി, പറ്റില്ല എന്ന് പറഞ്ഞതായും കാണാൻ സാധിക്കും. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം അതുപോലെ ഉള്ള പണ്ഡിതന്മാർ, അതുപോലെ അബ്ദുൽ അസീസ് അബ്ദുല്ലാഹി ഇബ്നു ബാസ്, മുഹമ്മദ് ഇബ്നു സാലിഹ് ഉസൈമീൻ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ അത് ചെയ്യാം, ചെയ്യാൻ അനുവദനീയമാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നിങ്ങൾക്കത് ശരിയായ ഏത് എന്ന് തോന്നിയതിനെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള റുഖയയുടെ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ആ രൂപങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഖുർആൻ പാരായണം ചെയ്യാം. ചില ആളുകൾക്ക് അറിയാത്ത ആളുകളുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, റുഖയ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റുഖയ നിങ്ങൾ വേറെ ആളോട് പോയിട്ട് എനിക്ക് റുഖയ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടൽ എന്താണ്? തവക്കുലിന്റെ പരിപൂർണതയ്ക്ക് എതിരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 ആളുകൾ അവർ വിചാരണയില്ലാതെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതാണ്. വിചാരണയില്ല, ചോദ്യം ചെയ്യലില്ല, നേരെ സ്വർഗത്തിലേക്ക്, ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ അവരാരാണ് എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുല്ലദീന لا يسترقون ولا يكتوون وعلى ربهم يتوكلون. മന്ത്രിച്ച് തരാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടാത്ത, അതുപോലെ തന്നെ കൊമ്പ് വെച്ച് തരാൻ, കൊമ്പൊക്കെ അക്യുപെഞ്ചർ എന്നൊക്കെ പറയും തോന്നുന്നു, അല്ലാഹു അലം, അതെന്നല്ല പരിപൂർണ്ണമാണ് അവിടെ പറയാം. ആ അക്യുപെഞ്ചർ അത് പരിപൂർണമായിട്ട് അതല്ല, കൊമ്പ് വെക്കുക എന്നാ അത് ചെയ്തു തരാൻ ആവശ്യപ്പെടാത്തവർ. അതുപോലെ തന്നെ വല വല റബ്ബിഹിം വല യതതയ്യറൂൻ, ശകുനം നോക്കാത്ത ആളുകൾ, വല റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ് ആ 70,000 ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. അപ്പൊ എത്ര കാര്യങ്ങളായി? ഒന്ന്, മന്ത്രിച്ച് തരാൻ ആവശ്യപ്പെടാതിരിക്കുക. രണ്ട്, കൊമ്പ് വെക്കാൻ ആവശ്യപ്പെടാതിരിക്കുക. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട, കൊമ്പ് വെക്കാൻ ആവശ്യപ്പെടൽ ഉദാഹരണത്തിന് ഗവൺമെന്റ് നിശ്ചയിച്ച ആളുകൾ ഉണ്ടാകും, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവരടുത്ത് പോയിട്ട് പറയാം എനിക്ക് കൊമ്പ് വെക്കണം എന്ന് പറയാം, അത് ആവശ്യപ്പെടലെന്ന്. എന്തുകൊണ്ടാണ് ആവശ്യപ്പെടൽ പാടില്ല എന്ന് പറയാൻ? മുസ്ലിം അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? താഴാൻ പാടില്ല. അവൻ മുസ്ലിമിന്റെ മുന്നിലല്ലാതെ, അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ, അള്ളാഹുവിന്റെ മുന്നിലാണ് അത് പരിപൂർണമായി കാണേണ്ടത്. തവക്കുലിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് അത്. ചെയ്തു കഴിഞ്ഞാൽ മുശ്രിക്കാന്നല്ല എന്റെ അർത്ഥം, ചെയ്യൽ അനുവദനീയമാണ്, അതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊമ്പ് വെക്കണം ആവശ്യപ്പെടാം, പക്ഷെ അനുവദനീയമാണ്. പക്ഷെ തവക്കുലിന്റെ പരിപൂർണതയിൽപ്പെട്ടതല്ല. ആണ് സഹാബികളിൽ ചില ആളുകൾ, അവരെന്ത് ചെയ്യില്ലായിരുന്നു, ഒട്ടകത്തിന്റെ മേലെ അവർ ഇരിക്കുമ്പോൾ അവരെ കയ്യിൽ നിന്ന് സാധനം വീണ് കഴിഞ്ഞാൽ വേറൊരാളുടെ ഇട്ടുതരാൻ പറയില്ലായിരുന്നു എന്നാണ്. സ്വയം ചെയ്യാം, ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കുക. അള്ളാഹുൽ പരിപൂർണമായി തവക്കുൽ ചെയ്യുക, അതിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾ റുഖയ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കുക, കൊമ്പ് വെക്കാൻ ആവശ്യപ്പെടാതിരിക്കുക. എന്നാൽ ഗവൺമെന്റ് നിശ്ചയിച്ച ആളോട് പോയിട്ട് നിങ്ങൾക്ക് എനിക്ക് കൊമ്പ് വെച്ച് തരണം എന്ന് പറയലെന്തല്ല, ഇത് അവനോട് ചോദിക്കലല്ല, ലളിതമില് വ്യത്യാസമുണ്ട്. ഗവൺമെന്റ് നിശ്ചയിക്കാന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഗവൺമെന്റ് നിശ്ചയിച്ച ആളുകളുണ്ട്, അവരുടെ അടുത്ത് പോയി ആവശ്യപ്പെട്ടതാണ് ഈ പറഞ്ഞത്. ശരി, ഓലയാത്ത തയ്യാറും, അതുപോലെ തന്നെ ശകുനം നോക്കാത്ത ആളുകൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഉമ്മ എന്തെങ്കിലും പറഞ്ഞു, ഇപ്പൊ എന്താ മോശം ദിവസമാണ്, ചൊവ്വാഴ്ചയല്ലേ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഇപ്പൊ പോയാൽ ശരിയാവോ, ഉമ്മ വെറുതെ അഭിപ്രായം പറഞ്ഞാൽ, ഇനിയിപ്പോ ഉമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുഗുനം മോശമായില്ലേ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇപ്പൊ ഇവിടെ ഇരിക്കുക, കുറച്ചിട്ട് പോവാ, അങ്ങനെ തീരുമാനിക്കണം. അല്ലെങ്കിൽ പൂച്ച മുന്നിൽ കൂടെ ചാടിക്കഴിഞ്ഞാൽ അതൊക്കെ പണ്ടത്തെ ആൾക്കാർ, ഇത് നമ്മളെ ആൾക്കാർ ചെയ്യൂല, പക്ഷേ ഇത്തരം സ്വഭാവങ്ങൾ ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് യുഅജിബുഹുൽ ഫഅൽ വകാന യുഅജിബുഹു അൽ ഫഅൽ, നബിക്ക് നല്ല വാക്കുകൾ അവിടത്തേക്ക് ഇഷ്ടമായിരുന്നു. ഒരു യാത്രക്ക് പുറപ്പെടുമ്പോ നല്ലൊരു വാക്കാണ് ഇൻഷാല്ലാ നല്ല രൂപത്തിൽ സ്ഥാപിക്കട്ടെ എന്ന നല്ല വാക്കുകൾ അവിടത്തേക്ക് ഇഷ്ടമായിരുന്നു. അത് ശകുനം നോക്കലല്ല, അതൊരു മുസ്ലിമിന്റെ അടുക്കൽ നല്ല വാക്ക് കേൾക്കുമ്പോഴുള്ള സന്തോഷമാണ്. അപ്പോൾ സഹോദരങ്ങളെ, മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, പുക്കയെ ആവശ്യപ്പെടാതിരിക്കുക. രണ്ട്, കൊമ്പുക്കാൻ ആവശ്യപ്പെടാതിരിക്കുക. മൂന്ന്, ശകുനം നോക്കാതിരിക്കുക. നാലാമത്തെ അല റബ്ബിഹിം തവക്കലൂൻ. ഈ മൂന്ന് കാര്യങ്ങൾക്കും അവരെ പ്രേരിപ്പിക്കുന്ന എന്താണ്? അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്ന കാര്യമാണ്. എന്തുകൊണ്ട് റുഖ്യ ആവശ്യപ്പെടരുത് എന്ന് പറയുന്നത്? റുഖ്യ എന്ന് പറഞ്ഞാൽ അതിൽ പ്രാർത്ഥനയുടെ ഒരു അംശമുണ്ട്. നീ എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ നിന്ന് റുഖ്യ ആവശ്യപ്പെടുന്നത്? നിന്റെ പ്രാർത്ഥന മാത്രം മതിയാവില്ല, മറ്റൊരാളുടെ പ്രാർത്ഥന കൂടി നിനക്ക് എന്ത് ചെയ്യണം? പവർ വേണം. നിന്റെ റബ്ബിന്റെ അടുക്കളുള്ള നിന്റെ തവക്കുലിലാണ് അത് കുറവുണ്ടാക്കുന്നത്. എന്നാൽ അതേസമയം പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കരുത്, രണ്ടുനിന്ന് കൂട്ടി വായിക്കരുത്, കൂട്ടിക്കലർത്തരുത്. ഇപ്പോ ഉദാഹരണത്തിന്, എന്റെ ഒരു സുഹൃത്ത്, അവന് ജിന്നു ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവന് പ്രശ്നം സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്കെന്തു ചെയ്യാം? അവന്റെ അടുക്കൽ പോയി പറയാം, ഞാൻ നിനക്കൊന്ന് റുക്കയ ചെയ്തുതരാൻ പോവാ എന്ന് അവനോട് എനിക്ക് അങ്ങോട്ട് ചെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരാൾ എന്നോട് വന്നിട്ട് പറയാണ്, എന്നോട് വന്നിട്ട് ഒരാൾ പറയാം, ഞാൻ നിനക്കൊന്ന് റുക്കയ ചെയ്തിരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ചെയ്തു തന്നോ എന്ന് പറയുന്നത് ഇതിൽപ്പെടുകയില്ല. റുക്കയ ആവശ്യപ്പെടുക എന്നത് മാത്രമാണ് തവക്കുള്ള പരിപൂർണതയ്ക്ക് കോട്ടം തട്ടിക്കുന്നത്. എന്നാൽ ഒരാൾ എനിക്ക് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിനക്ക് റുക്കയ ചെയ്തു തരാം എന്ന് പറയുകയും നമ്മൾ അതിന് നിന്നുകൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല, അത് തവക്കുലിനെ യാതൊരുവിധ കോട്ടവും തട്ടിക്കുകയില്ല എന്ന കാര്യം മനസ്സിലാക്കണം. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചില സഹോദരങ്ങൾക്ക് ചിലപ്പോൾ, ഇപ്പൊ ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒതു എടുക്കാൻ നിന്ന് ഒരു മണിക്കൂർ ഒതു എടുക്കാൻ നിൽക്കും, ഉടുത്താലും ഉടുത്താലും തീരൂല. അതല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികളുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് റുക്കയ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടാം, അങ്ങോട്ട് ചെന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആള് വഴി ഇവരൊന്നും നിങ്ങൾക്ക് റുക്കയ ചെയ്തിട്ടെ, ഒന്ന് റുക്കയ ചെയ്യാൻ അറിയാണ്, ഒന്ന് ചെയ്തു നോക്കട്ടെ, മനുഷ്യൻ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞ് നിങ്ങളെ സഹോദരനെ നിങ്ങൾക്ക് സഹായിക്കാം. അപ്പൊ അവനെന്ത് ചെയ്ത്, ഈ റുക്കയ ആവശ്യപ്പെടുക എന്നുള്ളതിന് അവൻ രക്ഷപ്പെട്ടു. അവനത് ആവശ്യപ്പെടുന്നുണ്ടാവും താൻ. അപ്പൊ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതിനു വേണ്ടി വേണമെങ്കിൽ നമുക്ക് അവന് വേണ്ടി റുക്കയ ചെയ്യാൻ വേറെ ഒരാളോട് നമുക്ക് ആവശ്യപ്പെടാം. വേറൊരാളോട് പോയിട്ട് നീ ഒന്ന് അവന് പോയി റുക്കയ ചെയ്ത് കൊടുത്തേ എന്ന് നമുക്ക് വേണമെങ്കിൽ വേറെ ഒരാളോട് പറയാം. അതിൽ തെറ്റില്ല. അതും തവക്കുലിന്റെ പൂർണ്ണതയ്ക്ക് ഒരു നിരക്കും കോട്ട സംഭവിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചികിത്സക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില രൂപം. ഇതല്ലാത്ത ചില രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാം ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും ഒരു വർഷത്തെ ചർച്ച. ഈ പറഞ്ഞ ഈ രണ്ട് മണിക്കൂറോ എത്ര സംസാരിച്ച് അതൊന്നും ചർച്ചയാവില്ല. അപ്പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ട് മിനിറ്റ് മാത്രമേ ചർച്ചയാവുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ, ചില പ്രത്യേക സിഹറിന് പണ്ഡിതന്മാർ ചില ചികിത്സാ രീതികൾ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയുള്ളത് ബാധിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകൾക്ക് വിളിച്ചു ചോദിക്കുക, അപ്പൊ അവർ പറഞ്ഞുതരും. അപ്പോ അതിനുള്ള ചികിത്സയും ചെയ്യാൻ പറ്റും. അതിലൊന്നും എന്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖയയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനം, ലാ ബഅസ ബിർറുഖ മാ ലം യകുൻ ശിർക്കൻ, ശിർക്കില്ലാത്തിടത്തോളം കാലം മന്ത്രങ്ങളിൽ പ്രശ്നമില്ല, ശിർക്കുണ്ടാവാൻ പാടില്ല മന്ത്രത്തിൽ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇതാണ് ഈ വിഷയത്തിൽ ചുരുക്കിയല്ല കുറച്ച് നീട്ടി തന്നെ പറയാനുള്ളത്. പിന്നെ അതേസമയം ചികിത്സയുടെ വിഷയം കുറച്ചുകൂടി പറയേണ്ട വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ ആ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മുവഫിഖ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.